ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തനിക്കെതിരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന്റെ വന്യ തിരുനാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ക്ലാസ്സായി കൂടി വരുന്നതെന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിൽ നിന്ന് പോയോ എന്ന് ഞാൻ അതിശയിക്കുന്നു. അത് മനസ്സിൽ നിന്ന് പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എങ്കിലും ഓർമ്മയൊന്ന് പുതുക്കേണ്ടത് തുടർന്നുള്ള പഠനത്തിന് ആവശ്യമാണ്. അത് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകാം. സ്തോത്രം. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന് ഒടുവിലത്തെ ഭാഗം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായം ഒടുവിലത്തെ ഭാഗം. കഴിഞ്ഞ 7 ദിവസങ്ങളും കർത്താവ് നമ്മളെ സഹായിച്ചു. ഈ 8-ാമത്തെ ദിവസവും കർത്താവിന്റെ കൃപ നമ്മുടെ മേലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള ഭാഗം ചേർന്ന് കിടക്കുന്നുണ്ട്. ചേർത്തുനിന്ന് വായിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവമേകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രകർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നു. സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വളരെ കൂടുതൽ ആശയങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. വെരി ഐഡിയാസ് ആർ കംപ്രസ്ഡ് ഇൻ ഫ്യൂ വേർഡ്സ്. സോ this part needs much explanations and we were thinking about it in details in the last 2 days. I think I have explained many of the important ideas contained therein. Today, because of the shortage of time, let me proceed a little more fast. ഒന്നുകൂടെ വായിച്ചേക്കാം. നീതിമാനും യേശു വിശ്വസിക്കുന്നതിന് നീതീകരിക്കുന്നവരുമാകേണ്ടതിന്, അതാണ് പ്രധാന ചിന്ത. യേശുവിൽ വിശ്വസിക്കുന്ന ദുഷ്ടനെ നീതീകരിക്കുമ്പോൾ തന്നെ അതേ നീതിമാനായിരിക്കാം. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് മേളിൽ പറഞ്ഞു. കാരണം യേശു ക്രിസ്തു അവന്റെ തിരുരക്തം മൂലം നമുക്ക് പ്രായച്ചിത്തം ആയതിനാലാണ്. അതുകൊണ്ട് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത്. അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ആകയാൽ പ്രശംസ എവിടെ? ഉത്തരവും അവിടെ തന്നെ കൊടുക്കുന്നു. അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിൽ നിർത്തിയത് വിശ്വാസം എന്നാൽ എന്താണ് എന്ന ആശയം പറഞ്ഞുകൊണ്ടാണ്. വിശ്വാസം സമ്പൂർണമായ ആശ്രയമാണ്. Absolute confidence in the unfailing goodness, love, care, and immutability of God, proved in implicit obedience. അതാണ് വിശ്വാസം. ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും കരുണയിലും മാറ്റമില്ലായ്മയിലും 100% ഉറപ്പുണ്ടായിട്ട് നമ്മുടെ കൊച്ചു ജീവിതത്തെ പൂർണ്ണ അനുസരണത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാണ് വിശ്വാസം. മനസ്സുകൊണ്ട് ഇല്ലാത്തതൊന്ന് സങ്കല്പിച്ച് അത് നേടിയെടുക്കുന്നത് വരെ മനസ്സിൽ അത് ഇങ്ങനെ ഭാവനയിൽ ഉറച്ചിരിക്കുന്ന പോസിറ്റീവ് തിങ്കിങ് അല്ല വിശ്വാസം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങൾ മറക്കരുത്. വിശ്വാസം നമ്മളിലെ ഒരു യോഗ്യതയല്ല. വിശ്വാസത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടെങ്കിൽ അത് വിശ്വസിക്കപ്പെടുന്ന ദൈവത്തിന്റെ യോഗ്യതയാണ് എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കണേ. വിശ്വാസം എന്ന് നമ്മൾ മറക്കരുത്. ഈ ആശയം വളരെ തെറ്റിയാണ് ഇന്ന് പൊതുവെ ക്രൈസ്തവ സമൂഹത്തിൽ ചിന്തിച്ചു വരുന്നത് എന്നുള്ള ഒരു ദുഃഖ സത്യമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിനെ അടിസ്ഥാനപരമായ ആശയത്തെ തന്നെ തെറ്റിദ്ധരിക്കത്തക്കതുപോലെ പിശാച് ആശയങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. നാം അത് സ്നേഹത്തോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് തിരുത്തി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്നുള്ളത് ഒന്ന് ഓർപ്പിച്ച് എന്നെ മുൻപോട്ട് പോകുന്നു. തോട്ടം ചില ചിന്ത കൂടി അതോട് ചേർത്തെന്ന് പറഞ്ഞോട്ടെ, വിശ്വാസം നീതിക്ക് പകരമല്ല. നമുക്ക് നീതിയില്ല, നീതീകരിക്കപ്പെടണം നമുക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഒരുവനെ നീതിമാനായി കണക്കാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവന് നീതി വേണം. പണമുണ്ടെങ്കിലേ പണക്കാരനായിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ, ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിമാനായിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ, സൽസ്വഭാവം ഉണ്ടെങ്കിൽ സൽസ്വഭാവിയായി കണക്ക് കൂട്ടുകയുള്ളൂ. അപ്പോൾ നീതി ഉണ്ടെങ്കിൽ അവനെ നീതിമാനാകാൻ ആക്കാൻ കഴിയുള്ളൂ. എന്നാൽ നീതി നമുക്കില്ല എന്നുള്ളത് ഒന്നാമധ്യായം ഒന്ന് മുതൽ ഒന്നാമധ്യായം ഒന്നിന്റെ 18 മുതൽ 3 20 വാക്യം വരെ വിശദീകരിച്ചതാ. ഓർക്ക് ഓർമ്മയുണ്ടല്ലോ. നമുക്ക് നീതിയില്ല. പിന്നെ നീതിയില്ലാത്ത നമ്മൾ ദൈവം നീതീകരിക്കുക ഏതിന്റെ അടിസ്ഥാനത്തിൽ? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വിശ്വാസം നീതിക്ക് ഒരു പകരമാണോ? നോക്കണേ, വിശ്വാസം നീതിക്ക് പകരമാണോ? നീതിയില്ലാത്തവന് വിശ്വാസമുണ്ടെങ്കിൽ അവനെ അങ്ങ് നീതിയായി കണക്ക് കൂട്ടുന്നു എന്ന് വരുമ്പോൾ നീതിക്ക് പകരമുള്ള ക്യാൻ ഫെയ്ത്ത് ബി കൺസിഡേർഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു റൈറ്റിയസ്നെസ്? എന്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ നീതിക്ക് പകരമായി വിശ്വാസത്തെ കണക്ക് കൂട്ടുകയാണെങ്കിൽ വിശ്വാസം ഒരു യോഗ്യതയാണെന്ന് വന്നുവിടും. ശരിയല്ലേ? പക്ഷെ വിശ്വാസം ഒരു യോഗ്യതയല്ല. യോഗ്യതയില്ലായ്മയുടെ അംഗീകരണവും യോഗ്യൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയെ വിനയപൂർവം സ്വീകരിക്കുന്നതുമാണെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. തോട്ടം ഞാൻ മുമ്പോട്ട് പോകാം. ഫെയ്ത്ത് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റിയസ്നെസ്. പിന്നെയോ, നീതീകരിക്കപ്പെടുവാനുള്ള ഉപാധിയാണ് വിശ്വാസം. അല്ല, നീതിക്ക് പകരമല്ല വിശ്വാസം. അവിടെ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ഒരു യോഗ്യതയായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മുൻപോട്ട് പോകുന്നു. വിശ്വാസം വിശ്വസിക്കുന്നവന്റെ എന്തെങ്കിലും യോഗ്യതയാണെന്ന് വന്നാൽ അത് കൃപയാലല്ല എന്ന് വരും. ഒന്നുകൂടെ വ്യക്തമാക്കാം. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിന്റെ ഒരു യോഗ്യതയാണ് എങ്കിൽ ആ വിശ്വാസത്താൽ ആ യോഗ്യതയാൽ ദൈവം ഇവനെ നീതീകരിക്കുമ്പോൾ, കേക്കണേ സ്തോത്രം, അത് പിന്നെ കൃപയാലല്ല എന്ന് വന്നുവിടും. കാരണം കൃപ എന്നുള്ളത് അർഹതയില്ലാത്തരത്തിൽ ചൊരിയുന്ന ദാനമാണ്. വിശ്വാസം എന്നൊരു യോഗ്യത നമ്മളിൽ ഉണ്ടായതുകൊണ്ടാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത് വന്നാൽ അർഹതയില്ലാത്തരത്തിൽ ചൊരിയുന്ന ദാനമാണെന്ന് വരികയില്ല. അർഹതയുള്ളതിന് തന്ന ഒരു പ്രതിഫലമായിട്ട് വരികയുള്ളൂ. ശരിയല്ലേ? അത് താഴോട്ട് വരുമ്പോൾ പൗലോസ് ഈ ആശയം വളരെ വ്യക്തമാക്കുന്നുണ്ട്, വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്നോട് ഞാൻ പറയാം, കേക്കണേ. അപ്പോൾ വിശ്വാസം വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും യോഗ്യതയാണ് എന്ന് വന്നാൽ അത് പിന്നെ കൃപയാലല്ല എന്ന് വരും. അതാണ് റോമാലേഖനം 11:6 എടുത്തുകൊണ്ട് വായിച്ച്, റോമർ 11:6 11:6 ആ കേട്ടോ. അതാ, അല്ലെങ്കിൽ പിന്നെ കൃപ കൃപയല്ല. കൃപയാലാണെങ്കിൽ അത് പ്രവൃത്തിയാലോ യോഗ്യതയാലോ ഒന്നും അല്ല. എന്തെങ്കിലും യോഗ്യത കൊണ്ടാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അത് കൃപയാലല്ല. അപ്പൊ പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടായത് കൊണ്ട് വരുന്നത് കൃപയാലാണെന്നും കൂടെ പറഞ്ഞാൽ ആ കൃപ കൃപയല്ല. കണ്ടില്ലേ, ഇത് താഴോട്ട് വളരെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സമ്പൂർണമായി ദൈവത്തിൽ വിനയവും താഴ്മയും ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് വിശ്വസിക്കുക എന്നുള്ളതിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരാശയം. സ്തോത്രം. നോക്കണേ, അതിനാൽ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഒരാശയം കൂടി അതിനകത്തുണ്ട്. സ്തോത്രം. അപ്പോൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് വരുമ്പോൾ അത് വിശ്വാസത്താലാണെന്ന് അംഗീകരിക്കേണ്ടി വരും. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് വന്നാൽ അത് വിശ്വാസത്താലായിരിക്കണം. കാര്യം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചിന്താമണ്ഡലം എൻ്റെ കൂടെ തന്നെയായോ? മനസ്സിൽ ശരീരത്തിലുണ്ടെന്നുള്ളത് അറിയാം, മനസ്സിലെൻ്റെ കൂടെ ആയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുകൊടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ കൃപയാൽ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തെ നമ്മളിലൂടെ എന്തെങ്കിലും ഒരു യോഗ്യതയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് പിന്നെ കൃപയാലാണെന്ന് പറയാനൊക്കെയല്ല. കാര്യം കൃപ എന്ന് പറയുന്ന അർഹതയില്ലാത്തടത്ത് പറയുന്ന ചൊരിയുന്ന കാര്യമാണ്. അപ്പോൾ വിശ്വാസം ഒരു യോഗ്യതയാണ് എന്ന് വന്നാൽ അത് കൃപയാലാണെന്ന് വരികയില്ല, അല്ലെങ്കിൽ ആ കൃപ കൃപയല്ല. വ്യക്തമായല്ലോ? നോക്കണേ. അപ്പോൾ അല്ലെങ്കിൽ കൃപ കൃപയല്ല. അപ്പോൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന പറയുന്നത് കൃപയും വിശ്വാസവും ചേരുന്ന രണ്ട് കോമ്പിനേഷൻസ്, ഇത് രണ്ടും ചേരുന്നതാണ്. കൃപയാൽ രക്ഷിക്കപ്പെടുന്നവൻ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്. എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചിട്ട് അതിന്റെ പ്രതിഫലമായിട്ടാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ അത് ചെറിയതെങ്കിലും ആയിക്കോട്ടെ, ഒരു കൊച്ചു കാര്യമെങ്കിലും ആയിക്കോട്ടെ, ആ കൊച്ചു കാര്യം യോഗ്യതയായിട്ട് അംഗീകരിക്കാൻ കഴിയും. അപ്പോഴും കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്തിടത്ത് എന്നുള്ളത് ഉള്ള നിലയിൽ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ എത്ര വിനയമുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വിനയമുള്ളവരായിരിക്കണം ഒരു ദൈവ പൈതൽ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ മറക്കരുത്. നമ്മൾ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ ശുദ്ധീകരണം ഒരിക്കലും മറക്കാൻ പാടില്ല. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർ പറയുമ്പോൾ പ്രിയപ്പെട്ടവര്, വിശ്വാസവും അയോഗ്യതയാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നതെന്ന സത്യം മറക്കരുത്. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. ഇനി ന്യായപ്രമാണം ഒരു ഒരു തെളിവായിട്ട് പൗലോസ് പറയുന്നത് തന്നെ എന്നോട് വ്യക്തമാക്കുകയാണ്. ന്യായപ്രമാണം മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്നതാണ് വാഗ്ദത്തം. അത് താഴെ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ ദൈവസനിൽ സമ്മതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുമില്ലായ്മ സമ്മതിച്ച് ദൈവത്തിന്റെ സർവവല്ലഭത്വത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, ഞാൻ അവിടുത്തെ വകയാണ്, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാണ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. സ്തോത്രം. നിന്നെ പിരിഞ്ഞൊരു ജീവിതം ഇല്ല. യേശു ക്രിസ്തു പറഞ്ഞ ചില സാദൃശ്യങ്ങളൊക്കെ ഇവിടെ ഓർക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായ ഒരു നിലനിൽപ്പ് ഇല്ല. മുന്തിരിവള്ളിയോട് ചേർന്ന് നിരുന്നിട്ടല്ലാതെ ഈ കൊമ്പിന് വളവുമില്ല, വെള്ളവുമില്ല, ഒന്നുമില്ല. ഇതിന് പച്ചിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, പച്ചലയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഫോട്ടോസിന്തസിസിന് സൂര്യൻ എന്റെ മേൽ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. മുന്തിരിവള്ളിയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. ഇതുപോലെയുള്ള ആശ്രയബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്തോത്രം. അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു തുടർന്ന ബന്ധത്തിന്റെ തുടക്കമാണെന്ന് മറക്കരുത്. തുടർന്ന് നിൽക്കുന്ന ഒരു ബന്ധത്തിന്റെ തുടക്കമാണ് വിശ്വാസം. സ്തോത്രം. ആശ്രയബോധമാണ് അതിൽ ഏറ്റവും കൂടുതൽ നിഴലിക്കുന്നത്. ന്യായപ്രമാണം സ്വന്ത കഴിവിൽ ആശ്രയിക്കുമാറാക്കുന്ന കർമ്മമാർഗം ന്യായപ്രമാണം സ്വന്ത കഴിവിൽ ആശ്രയിക്കുമാറാക്കുന്നു. എന്നാൽ വിശ്വാസം ദൈവകൃപയിലേക്ക് നമ്മെ നടത്തുന്നതാണ്. ഹല്ലേലൂയ. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ദൈവകൃപയ്ക്ക് നമ്മിൽ നിന്ന് ഉളവാകുന്ന പ്രതികരണമാണ് വിശ്വാസം. സ്തോത്രം. ഗോഡ് ഈസ് ഓഫറിങ് ഗ്രേസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് വി റെസ്പോണ്ട് ടു ദാറ്റ് ഓഫർ ഓഫ് ഗ്രേസ് ബൈ ആർ ഫെയ്ത്ത്. സ്തോത്രം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വിശ്വാസം നമ്മുടെ ഒരു യോഗ്യതയാണെന്ന് നമ്മൾ ഒരു കാര്യം വെച്ചാലും ചിന്തിക്കാൻ പാടില്ല. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ കണ്ടില്ലേ, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസ മാർഗത്താലോ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം മുതൽ പിന്നെയും ഡയാട്രിബേ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ഒരു സാങ്കല്പിക എതിരാളി മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ആ വാദപ്രതിവാദ രൂപത്തിൽ വരികയാണ്. ചോദ്യങ്ങൾ ചോദിച്ച് അതിനുത്തരം പറഞ്ഞ് പടി പടിയായി ഇങ്ങനെ ചിന്തയിൽ മുന്നേറുകയാണ്. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് ആ വാക്ക് അത്രയും അവിടെ കൃത്യമല്ല. വി കൺക്ലൂഡ് എന്ന അനുമാനിക്കുന്നു എന്നതിനേക്കാൾ നിഗമനത്തിലെത്തുന്നു എന്ന് പറയുന്നതാണ് കൃത്യം സ്തോത്രം. ആകയാൽ നാം പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന നിഗമനത്തിൽ നാം എത്തുന്നു. ഇംഗ്ലീഷിൽ വി കൺക്ലൂഡ് ദാറ്റ്, നാം അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു എന്നാണ് തർജ്ജിമ. അതാണ് കൂടുതൽ കൃത്യമായ വാക്ക് എന്ന് മറക്കരുത് സ്തോത്രം. കാരണം ദൈവവചനത്തിൽ അനുമാനങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? അനുമാനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരഭിപ്രായം. ദൈവവചനത്തിൽ അനുമാനങ്ങളൊന്നുമില്ല, പ്രഖ്യാപനങ്ങളേ ഉള്ളൂ സ്തോത്രം. കർത്താവ് ഓരോന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ കർത്താവ് പറയുന്നത് ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. നെഗറ്റീവ് ആണെങ്കിൽ അല്ല അല്ല. ലൂക്കോസ് 13-ാം അധ്യായത്തിൽ ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ അവർ എരിശുമിൽ പാർക്കുന്നുണ്ട്, അതിനേക്കാളും ദുഷ്ടന്മാരാണ് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചു കർത്താവിനെ പറയും അല്ല അല്ല. നമ്മൾ ചിലപ്പോൾ ഈ മലയാളത്തിൽ പറയും അല്ലല്ല എന്ന് പറയും, ഏതാണ്ട് ഒരു ഇല്ലല്ല പറയുന്ന പോലെ. അങ്ങനെ അല്ല അതിന്റെ അർത്ഥം, നമ്മളത് വിട്ട് വിട്ട് പറയും അല്ല അല്ല എന്ന് രണ്ടോ പ്രാവശ്യം ആമേ ആമേ എന്ന് പറയുന്നത് പോലെ അല്ല അല്ല എന്ന് ആ നെഗറ്റീവ് ആശയം ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ആമേൻ ആമേൻ, അതെ അതെ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അല്ല, അത് നെഗറ്റീവ് ആണെങ്കിൽ അല്ല അല്ല, തീർത്തു പറയുക. അനുമാനങ്ങളും ഊഹാവോഹങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒന്നും ദൈവതിരുവെഴുത്തിലില്ല സ്തോത്രം. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫർമേഷൻസ്, ഷുവർട്ടീസ്, സെർട്ടൈറ്റീസ്, അബ്സല്യൂട്ട് ട്രൂത്ത്സ്, അതൊക്കെ അതിരുവെഴുത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ദ വേർഡ് ഓഫ് ഗോഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഒപ്പീനിയൻസ്, പ്രപ്പോസൽസ്, നത്തിങ് ലൈക് ദാറ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു, വിശ്വസിക്കട്ടെ സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇനി അടുത്തത്, നാം അനുമാനിക്കുന്നു എന്ന് പറഞ്ഞേച്ച്, നാം ഉറപ്പിക്കുന്നു, ഈ നിഗമനത്തിലെത്തുന്നു എന്ന് പറഞ്ഞേച്ച്, അല്ല ദൈവം യഹൂദന്മാരെ മാത്രം ദൈവമോ? അടുത്ത ചോദ്യം ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം പ്രശംസ എവിടെ? രണ്ടാമത്തെ ചോദ്യം, അല്ല ദൈവം യഹൂദന്മാരെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവം അല്ലയോ? മറുപടിയും പറയുന്നു, അതെ ജാതികളുടെയും ദൈവം ആകുന്നു. കാരണം എന്താ? ദൈവമേകനല്ലോ, എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രകർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ചോദ്യം തന്നെ ചോദിക്കുക, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല, നാം ന്യായ പ്രമാണത്തെ ഉറപ്പിക്കാത്രേ ചെയ്യുന്നു. ഇങ്ങനെ ആ ചിന്താധാര ഇങ്ങോട്ട് വരുമ്പോൾ ആ മറുപടി അല്ല നമ്മളവിടെ പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് എന്റെ കൂടെ ഒന്ന് വന്നി, അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം കൺക്ലൂഡ് ചെയ്യുന്നു. ആ നിഗമനത്തിൽ നാം എത്തുന്നു സ്തോത്രം. കാര്യം ആർഗ്യു ചെയ്ത് വരികയല്ലേ, അതുകൊണ്ടാണ് ആ നിഗമനത്തിൽ നാം എത്തുന്നു. അടുത്ത ചോദ്യം, അല്ല ദൈവം യഹൂദന്മാരെ മാത്രം ദൈവമോ ജാതികളുടെ ദൈവമല്ലയോ? അതെ ജാതികളുടെ ദൈവമാകുന്നു. ദൈവമേകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രകർമ്മികളെയും നീതീകരിക്കുന്നു. അടുത്തത്, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാണ്. നമുക്ക് തോന്നുന്നു അപ്പം വിശ്വാസത്തിന് ആവശ്യമില്ല, സോറി ന്യായ പ്രമാണത്തിന് ആവശ്യം ഇല്ലല്ലോ. മേളി പറഞ്ഞ എന്താ? വിശ്വാസമാണല്ലോ. അപ്പൊ ന്യായ പ്രമാണത്തിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ന്യായ പ്രമാണത്തെ നമ്മൾ അങ്ങനെ നള്ളിഫൈ ചെയ്യുകയാണോ? We are setting the law at naught. നമ്മൾ അതിനെ ഒന്നുമില്ലാത്ത ദുർബലമായത് എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് തള്ളുകയാണോ? Are we discarding the law? എന്ന് ചോദിച്ചേച്ച്, ആകയാൽ നാം ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? അപ്പൊ ന്യായമായിട്ട് നമുക്ക് എന്തായിരിക്കും അവർ പറയുന്നത്? അതെ, ന്യായ പ്രമാണം വലിയ പ്രയോജനമില്ലാത്തതെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാണെന്ന് ചിന്ത പെട്ടെന്ന് നമ്മുടെ മനസ്സിലങ്ങ് വന്നു അല്ലേ? ആ ചിന്ത അതായത് ഇങ്ങനെ വെറുതെ കണ്ടാ അങ്ങനെ തോന്നും. പക്ഷെ നേരെ തിരിച്ചാ പൗലോസ് പറയുന്നേ, അല്ല ന്യായ പ്രമാണത്തെ ദുർബലപ്പെടുത്തുകയല്ല, പിന്നെ ന്യായ പ്രമാണത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുക. നമുക്ക് അത് തെളിയിക്കാം. താഴെ പൗലോസ് അത് പറയുന്നുണ്ട്, ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ. അതെങ്ങനെയാ ന്യായ വിശ്വാസം പോലെ ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുന്നത്? കാരണം ഈ ന്യായ പ്രമാണം നൽകപ്പെട്ടത് എന്തിനാണ് എന്നുള്ളത് സ്തോത്രം നമ്മൾ ഈ ഭാഗത്ത് പൗലോസിന്റെ വാദഗതിയാൽ ഗ്രഹിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ഉള്ളത്തെ ഭാഗം കണ്ടില്ലേ?
അതുകൊണ്ട് ന്യായപ്രമാണത്തിന് പ്രവർത്തിക്കാൻ ഒരു ചെറു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ ന്യായപ്രമാണം എന്തിനാ തന്നത്? പാപത്തിന്റെ പരിജ്ഞാനമാണ് ന്യായപ്രമാണത്താൽ വന്നത്. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമുണ്ടായി. സ്തോത്രം. മാത്രമല്ല, ന്യായപ്രമാണം വിശ്വാസത്താലുള്ള നീതീകരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയായിരുന്നു. ഗലാത്യ ലേഖനം 3:23 24 വാക്യങ്ങളൊന്ന് വായിച്ചേക്കണേ. അപ്പോൾ ന്യായപ്രമാണം പാപബോധം, പാപത്തെ വെളിപ്പെടുത്തി. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുത്തി. വായിക്കേ വായിക്കേ. വായിച്ചോളൂ. കണ്ടോ, ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുത്തേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുകയും, നോക്കണേ, ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ നടത്തുവാൻ ശിശുപാലകനെ പോലെ പ്രവർത്തിക്കുകയുമാണ്. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആയ ആയ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ആയ പോലെ, ഒരായെ പോലെ പ്രവർത്തിക്കുക, അങ്ങോട്ട് കൊണ്ടുവരാം. അതാണ് തൊട്ടുമേലി പറഞ്ഞ ചിന്തയും കൂടി ഇതുകൊണ്ടൊന്ന് ചേർത്തേ. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്പൂർണതയെ അംഗീകരിച്ചിട്ട് നമ്മുടെ അയോഗ്യതയെ ബോധ്യപ്പെട്ടിട്ട്, അയോഗ്യതയുള്ള നമ്മൾ സമ്പൂർണതയുള്ള ദൈവത്തിങ്കൽ ചോദ്യം ചെയ്യാതെ വ്യവസ്ഥ വെക്കാതെ വിനയപൂർവ്വം ആശ്രയിക്കുന്നതും സ്വയം സമർപ്പിക്കുന്നതുമാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലെ. ആ സമർപ്പണത്തിലേക്കും നമ്മളുടെ ബലഹീനതയെക്കുറിച്ചുള്ള ഉൾബോധത്തിലേക്കും നമ്മളെ നടത്തണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ന്യായപ്രമാണം വേണമായിരുന്നു. അതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. നമ്മൾ ചിന്തിക്കും സ്തോത്രം. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം വരുന്നു. സ്തോത്രം. മാത്രമല്ല, ന്യായപ്രമാണം പാപത്തെ നിർവചിക്കുന്നു. ഇതൊക്കെ ന്യായപ്രമാണം ചെയ്യുന്നതാണ്. കേൾക്കണേ, അപ്പോൾ ന്യായപ്രമാണം നമ്മെ പാപത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നടത്തി, എത്രയും പാപാവസ്ഥയിലാണ് നമ്മളെന്നുള്ളത് ബോധ്യപ്പെടുത്തി, പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ പ്രാപ്തി നമുക്കില്ല എന്നുള്ളത് നമുക്ക് തെളിയിച്ചു തന്ന്, അങ്ങനെ നമ്മെ ക്രിസ്തുവിങ്കലേക്കുള്ള ആ പാതയിൽ കൊണ്ടുപോകയാ. വിശ്വാസത്താൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുവാൻ നമ്മെ ന്യായപ്രമാണം അങ്ങനെ ഒരുക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുക? നമ്മൾ ഉറപ്പിക്കുകയാ, ഉറപ്പിക്കുക. അത് ഒരു ഉദാഹരണം പറയാം. നമുക്കറിയാമല്ലോ, ഒരാള് ശരി അസുഖമൊക്കെ ആയി, ശരി അസുഖമൊക്കെ ആയിട്ട് ഒരു ശകലം, ഒരു കോൾഡും ഒരു പ്രയാസവും ഒരു ഒരു കുളിരും ഒരു ഇച്ചിരി പനി എന്നാ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പം വളരെ സമർത്ഥനായ ഒരു ഡോക്ടറിനെ കണ്ടു. സമർത്ഥനായ ഡോക്ടറിനെ കണ്ട മാത്രയിൽ ഡോക്ടർ പറഞ്ഞു, എന്തുവാ വലിയ ഗുരുതരമായ ഒരു അസുഖമാണ്, പേടിക്കല്ലേട്ടോ, എയ്ഡ്സ് ആണ് സങ്കല്പിക്കുക. അയ്യോ ഇവന് എയ്ഡ്സ് ആണ്. അവനുണ്ടോ സമ്മതിക്കും? കൊള്ളാം 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 കൊള്ളാം, മനുഷ്യനെ അപമാനിക്കുന്നതിന് ഒരു അറുതിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ അതിനൊരിക്കലും സമ്മതിക്കുകയല്ല. എനിക്കോ, ഞാനോ എന്നെ പോലെ ആണ് ഹോളി ജോസഫ്, എനിക്കൊരിക്കലും അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉള്ളത് ഓ ഇല്ല, സമ്മതിക്കത്തില്ല. ഉടനെ എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്തു, അണ്ടർഗോ ദ ടെസ്റ്റ്. ഇവനെ പതുക്കെ ലാബിലോട്ട് വിട്ടു, ബ്ലഡ് എടുത്തു, എല്ലാം എടുത്തു, പരിശോധന പരിശോധന ഒന്നിന് പറയും ഒന്ന് പരിശോധന പരിശോധന. ഈ പരിശോധനയിലൂടെ ഇവന്റെ ആ അസുഖം സ്ഥിരീകരിക്കപ്പെട്ട്, മനസ്സിലായില്ലേ സഹോദരൻ? ഈ പരിശോധനയിലൂടെ ഇവന്റെ അസുഖം സ്ഥിരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവൻ ചികിത്സയ്ക്ക് വിനയപ്പെട്ട് സമർപ്പിക്കും. മനസ്സിലായില്ലേ? അതുവരെ ഞാൻ പറയില്ലില്ലല്ല, ഞാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല, എനിക്കോ അസുഖവും ഒരിക്കലും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ഒടുവിൽ ലാബിൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം വരുമ്പോൾ നമുക്ക് അതിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് പോലെയാ ന്യായപ്രമാണം പ്രവർത്തിക്കുന്നത്. മനസ്സിലാകുന്നു, വിശ്വസിക്കട്ടെ സ്വാത്രം. എനിക്ക് കഴിഞ്ഞ രണ്ട് വർഷം ന്യൂമോണിയ വന്നപ്പോൾ എനിക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ന്യൂമോണിയായോ എനിക്കോ? അങ്ങനെ
ഒരു പനിയൊക്കെ വന്നേ ഉള്ളൂ, ഒരു കഫക്കെട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ടെമ്പറേച്ചർ, അതൊക്കെ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ പോകും എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു ഞാൻ. ഒടുവിൽ ഒരു ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ട പായല് പറഞ്ഞു, ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് പറഞ്ഞു, ഓ ഇറ്റ്സ് ആൻ അക്യൂട്ട് കേസ് ഓഫ് ന്യൂമോണിയ, ഐ ഷുഡ് ഗെറ്റ് അഡ്മിറ്റഡ്, അഡ്മിറ്റ് ആയേ ഒക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എവിടെ അഡ്മിറ്റ് ആകാൻ നോക്കൂ, എനിക്ക് യോഗത്തിന് പോയി ഒക്കുള്ളൂ, മനുഷ്യൻ കൊല്ലും, യോഗം എല്ലാം അറേഞ്ച് ചെയ്യാം, ഇപ്പം ന്യൂമോണിയ ആണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞപ്പോ ആ സഹോദരൻ അത് പറയാ, അങ്ങനൊന്നും പറയാതെ വിശ്വാസത്തോടെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, ഞങ്ങൾ ഇവിടെ മുട്ട നിന്നോളാം. അപ്പൊ ചെല്ലത്തില്ലെന്നു പറഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്നാല് അഞ്ച് പേരും ഇങ്ങനെ പറയാ പറയാ വിളിക്കും, അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾ വേണേ വന്ന് കൊണ്ടുവന്നോളാം. അപ്പൊ എനിക്ക് പോയേ നോക്കും, അപ്പൊ എനിക്ക് ഐ കനോട്ട് അഫോർഡ് ടു ബി ഹിൽ ദാറ്റ് ടൈം. അപ്പൊ ഞാൻ അത് അഡ്മിറ്റ് ചെയ്യണമെന്ന് അയാൾ നിർബന്ധം പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞ് ഞാൻ ഇനി പോന്നു. അയാൾ രണ്ടൊക്കെ ഗുളികയൊക്കെ കുറിച്ച് വന്നു, അതൊക്കെ കുറച്ച് മേടിച്ചോണ്ടിങ്ങി വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നു കഴിഞ്ഞു അന്നും പോയി ഒരു പരുവത്തിലൊക്കെ പ്രസംഗിച്ചു, ചുമച്ചോണ്ട് പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് ഒന്നുകൂടെ അസുഖം കൂടി, ഒന്നുകൂടെ അസുഖം കൂടി കൂടി കഴിഞ്ഞപ്പോൾ വേറെ സമർത്ഥന. അത് എനിക്ക് അദ്ദേഹത്തെ വലിയ വിശ്വാസമല്ല, ഏതാ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് അയാളെ വലിയ വിശ്വാസമല്ല. എന്നിട്ട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു മിടുക്കനായ ഒരു ഡോക്ടർ, ഡോക്ടർ സുകുമാരൻ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലെ തോറാസിക് ഡിസീസസിന്റെ മുഴുവൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. അദ്ദേഹത്തെ കാണാൻ പോകുന്നത് അവിടെ ചെന്ന് അദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നാൽ പറഞ്ഞു, ദിസ് ഇസ് എ ഷുവർ കേസ് ഓഫ് ന്യൂമോണിയ. കണ്ടപ്പോഴേ പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ലങ്സ് വളരെ വീക്കാണ്, നിങ്ങളുടെ ലങ്സിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, വട്ട് ലെവൽ ഓഫ് വീക്ക്നെസ്, ഏതളവിലാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്നുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. എനിക്ക് ഡോക്ടർ ഐ ഡോണ്ട് തിങ്ക് യെസ്റ്റർഡേ ഓൾസോ ഐ വെന്റ് ആൻഡ് പ്രീച്ച്, എന്നിട്ട് ഞാൻ പോയി പ്രസംഗിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ടെസ്റ്റിന് വിധേയപ്പെടണമെന്ന് പറഞ്ഞ് ഇട്ടു. എന്നിട്ട് ഒരു ഒരു കമ്പ്യൂട്ടറിൽ എന്തോ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദേ ഗേവ് മീ they put a small piece into my mouth and something was attached to that piece and he asked me to blow through it. Ana puram parayum enna ada attendant paranju njan paranju ee test nu onnum kaariyum kaanilla enikku pneumonia koodalaanennu avaru parayunu enna ayilodu njan paranju njan paranju namukku nokka idai tendi ee graph inde ee ee ide tendi ee level vare variyanengil your lungs are perfectly okay. Appo ente adutha samayam edho pariyo somehow to make it rise to that level which the attendant had shown me. അടുത്തില്ല പിന്നെ സക്കല ചക്കലി ഉപയോഗിച്ച് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, ബട്ട് ഇറ്റ് നെവർ റീച്ച് ടു ദാറ്റ് ലെവൽ. ഒടി പരാജയം തന്നെയല്ല, എനിക്ക് രണ്ടു മൂന്നാല് ഊതി കഴിഞ്ഞു പിന്നെ ഊരാനും. അങ്ങനെ പറഞ്ഞു, സോ ഈ ടെസ്റ്റിന് പോലും നിങ്ങൾ ഹെൽത്തി അല്ല, മനസ്സിലായില്ലേ? ഉടനെ അയാൾ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു പ്രിന്റ് ഔട്ട് വന്നപ്പോ തന്നെ ആ ടെസ്റ്റിന് പോലും ഞാൻ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞപ്പോ തിരിച്ച് ഡോക്ടർ ചെയ്ത് അപ്പൊ ആദ്യം ചെന്നയാളല്ല. സോറി, ഇയാള് അറ്റൻഡന്റ് ഇതും കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വളരെ നിസ്സഹായനെ പോലെ ഇരുന്നു. എത്രന്ന് പറഞ്ഞിട്ടും സകല പ്രോഗ്രാമും പിന്നെ ക്യാൻസൽ ചെയ്ത് അദ്ദേഹം പറഞ്ഞ ആ ഡ്യൂറേഷൻ വരെ ഞാൻ മെഡിക്കേഷന് വിധേയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരിക്കലും അധികം നാൾ പ്രസംഗിക്കേണ്ടി വരികയില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ തന്നെ, വളരെ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ. ഞാൻ സുവിശേഷം എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ കണ്ടു. ഞാൻ ഓർത്ത് ഞാൻ ചിലപ്പോൾ ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിന് അതിനുശേഷം മരണവാസിനെ പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹം ദൈവത്തെക്കുറിച്ചൊരു ബോധമുള്ളവനാണല്ലോ, ദൈവത്തിങ്ങളൊക്കെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി, ആ ടെസ്റ്റ് ഞാൻ വലിയ ആള് കളിച്ചു നിന്നാ. ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഞാൻ ഊതി മേളി വരെ ആക്കാനൊക്കെ ശ്രമിച്ചതുമൊക്കെ ഇതുപോലായിരുന്നു ന്യായപ്രമാണത്തിന് മുമ്പിൽ മനുഷ്യൻ കാണിച്ചത്, വ്യക്തമായില്ലേ? അപ്പോൾ ആ ടെസ്റ്റ് കൊണ്ട് മനസ്സിലായില്ലേ, ഈ ശരിക്കും വിനയപ്പെട്ടി എന്നപ്പോൾ അയാൾ എനിക്ക് തന്ന ഇഞ്ചക്ഷൻസ്, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ്, ഡയറ്റ് കൺട്രോൾ വെച്ചത്, പിന്നെ തികച്ചും റെസ്റ്റ് നിർദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല, ഒരു സിക്സ് മന്ത്സിലേക്ക് ഡ്രൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു, ഒത്തിരി സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻസ് തന്നു. അതിനെല്ലാം ഞാൻ സ്വയം അങ്ങ് വിധേയപ്പെട്ടു, സ്വയം വിധേയപ്പെട്ട് ആ മരുന്ന് കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ ഇത്രയും സൗഖ്യമൊക്കെ ആക്കി. ഇന്ന് നിങ്ങളുടെ അടിയിൽ വന്ന് നിൽക്കാനും ദൈവത്തിനെ പ്രസംഗിക്കാനും ദൈവം എനിക്ക് കൃപ തന്നു, കേക്കണേ തോട്ടം. അപ്പോൾ അതിന് വിധേയപ്പെട്ടപ്പോൾ ആ ടെസ്റ്റ് ഈ ചികിത്സയെ കോൺട്രഡിക്ട് ചെയ്യാന്നു പറഞ്ഞു. ഒരിക്കലും അല്ല, ഈ ചികിത്സയിലേക്ക് എന്നെ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ഇതുപോലാണ് ന്യായപ്രമാണം, വിശ്വാസത്തിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. സ്തോത്രം. ശിശുപാലകനായി ഭവിച്ചു. അതാണ് ന്യായ പ്രമാണത്താൽ മാത്രമേ മനുഷ്യന്റെ പാപാവസ്ഥ മനുഷ്യന് വ്യക്തമായി ബോധ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ സ്തോത്രം, ആ ചികിത്സയ്ക്ക് ഞാൻ വിധേയപ്പെട്ട്, സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് ആ ടെസ്റ്റ് ശരിയാണെന്ന് വെരിഫൈ ചെയ്യുക, ഉറപ്പിക്കപ്പെടുക. ദ ടെസ്റ്റ് വിച്ച് ഐ അണ്ടർവെന്റ് get confirmed when I undergo the treatment in all humility and I experience the result of that treatment. മനസ്സിലായില്ലേ സ്തോത്രം? ആ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് സുഖം അനുഭവിക്കുമ്പോൾ ആ ടെസ്റ്റ് ആവശ്യമില്ലാത്താണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും, മനസ്സിലായില്ലേ സ്തോത്രം, ഈ ടെസ്റ്റ് ഒന്ന് എന്നെ ഇതുണ്ടായെന്ന് പറഞ്ഞെങ്കിലും അത് ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചപ്പോൾ ഈ ടെസ്റ്റിനെ ഞാൻ ഉറപ്പിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ് സ്തോത്രം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുവാനായി ക്രിസ്തുവിങ്കിലേക്ക് തന്നെ നയിക്കുന്നതാണ് ന്യായ പ്രമാണം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ പറഞ്ഞ ആശയം വ്യക്തമായി ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ചില നാൾക്ക് മുമ്പ് ഓപ്പറേഷൻ ഗാത്തേ എന്ന് പറയുന്ന സുവിശേഷ സംഘടനയുമായി എനിക്ക് ഞാൻ അവരുമായി ചേർന്ന് ധാരാളം പ്രവർത്തനങ്ങൾക്ക് പോകുമായിരുന്ന ആരംഭ സമയങ്ങളിൽ, ഞാൻ ഒരിക്കൽ വടക്കേന്ത്യയിൽ ചില യോഗങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ ജമ്മു കാശ്മീരിൽ ഡോഗ്ര ഹോൾ എന്ന് പറയുന്ന സ്ഥലത്ത് സൗകര്യങ്ങൾ ഒരുമിച്ച് കൂടി വർക്കേഴ്സ് എല്ലാവരും കൂടെ കൂടി മീറ്റിങ്ങും രാത്രി പബ്ലിക് യോഗവും ഒക്കെ നടത്തുമ്പോൾ ഒരു സഹോദരന്മാർ പറഞ്ഞു, ഒരു അവരെ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു സാമിയാരെ അദ്ദേഹം അവരെ കണ്ടു. അദ്ദേഹം ബദ്രിനാഥിന് പോവുകയാണ്. ട്രെയിനിൽ വെച്ച് അവർ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കില്ല, പറഞ്ഞു കുറെ സ്ഥലത്തൊക്കെ പോയി ഒത്തിരിയും ഒക്കെ ചെയ്തു നോക്കിയിട്ടും മനസ്സിന് സമാധാനം ഉണ്ടാകുന്നില്ല, ദൈവവുമായി വ്യക്തിബന്ധം ഉണ്ടായിരുന്നു എനിക്ക് ബോധമില്ല എന്നൊക്കെ അദ്ദേഹം സമ്മതിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഏതായാലും ഇവിടെ പോയാൽ എനിക്ക് തീർച്ചയായിട്ടും ആ മനസ്സിന്റെ സമാധാനവും ആ ദൈവ ഈശ്വര സായുജ്യം എനിക്കുണ്ടാകും. എന്നിട്ട് അവസാനം ഇറങ്ങാൻ നേരത്തെ ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു, അവിടെയും പോയിട്ട് ഇതുണ്ടായില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് വന്നേക്കാമെന്ന് പറഞ്ഞ് ഡോഗ്ര ഹോളിന്റെ അഡ്രസ്സും എല്ലാം കൊടുത്ത് അങ്ങനെ ഒരാഴ്ചത്തെയോ വരുന്നു പോയി. ഞാൻ ഓർക്കുന്നുണ്ട് നാലാമത്തെയോ അഞ്ചാമത്തെ ദിവസം, ഈ വിവരമൊക്കെ അവർ പറഞ്ഞു, നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ഒരു മുടന്ത ഒരു കാലം മുടന്തനായ ഒരാളാണ്. നാലാമത്തെ അഞ്ചാമത്തെ ദിവസം രാവിലെയുണ്ട്, നല്ല തണുപ്പുണ്ടെങ്കിലും യോഗ ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ചെറിയൊരു മുണ്ടും പുറച്ച് ഒരു കാവി മുണ്ടും ഉടുത്ത് ഉള്ള ദേഹമുണ്ട് കയറി വരുന്നു. അദ്ദേഹം ചില ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസം യോഗത്തിൽ സംബന്ധിക്കുകയും ഒരു ദിവസം രാവിലത്തെ യോഗത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങളുടെ അടുക്കൽ വരുവീൻ എന്ന ആ ഭാഗം അടിസ്ഥാനപ്പെടുത്തി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുമ്പിലത്തെ രണ്ടാമത്തെ റോയിൽ അദ്ദേഹം ഇരുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കവിളിലൂടെയും കണ്ണിനൊഴുക്കുന്നത് ഒഴുക്കാൻ തുടങ്ങി. സ്തോത്രം. അദ്ദേഹം പ്രസംഗത്തിലൂടെ ഒരു ഓട്ടക്കോട് കൊടുത്തപ്പോൾ കണ്ണുനീരോടെ മുമ്പോട്ട് വരികയും ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഓർക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് കണ്ടോ, അദ്ദേഹം പരിശ്രമിച്ചു നോക്കി, കുറേ പരിശ്രമിച്ചു നോക്കി, പരിശ്രമിച്ചു നോക്കിയിട്ടും തനിക്ക് സമാധാനം കാണാൻ കഴിയാഞ്ഞപ്പോൾ അദ്ദേഹം യേശുവിങ്കിലേക്ക് വന്നു. ആ പരിശ്രമങ്ങളെല്ലാം തന്റെ ബലഹീനതയും തന്റെ ഒന്നുമില്ലായ്മയും പ്രവൃത്തിയുടെ അർത്ഥശൂന്യതയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ അത് സഹായകരമായതുപോലെയാണ് ന്യായ പ്രമാണവും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ കർമാചാരങ്ങളാൽ അനുഷ്ഠാനങ്ങളാൽ നീതിപ്രവർത്തികളാൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിനാൽ നീതീകരിക്കപ്പെടാം എന്ന് വ്യാമോഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ സമയം അധികം പാഴാക്കാതെ എത്രയും വേഗം വിശ്വാസത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരികയാണ് സ്തോത്രം നല്ലത്. കാരണം ആയുസ് എത്ര നീളുമെന്ന് നമുക്കറിയില്ലല്ലോ, കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ അവർ ലൈഫ് ഈസ് ടു ഷോർട്ട് ടു കണ്ടിന്യൂ ടു പ്രൊലോങ് ദി എക്സ്പെരിമെന്റ് അല്ലേ. ഈ ജീവിതം കൊണ്ട് നടത്തുന്ന ഈ പരീക്ഷണം വലിച്ചു നീട്ടാനും മാത്രമുള്ള ദൈർഘ്യം ജീവിതത്തിന് ഇല്ല. കൃപായുഗത്തിൽ തന്നെയാണെന്നും മറക്കരുത്. എപ്പം വേണമെങ്കിലും തീരുകയും ചെയ്യാം. അതുകൊണ്ട് നോ റിസ്ക് ഇൻ ദിസ്. ഇവിടെ റിസ്ക് എടുക്കാതെ എത്രയും വേഗം കർത്താവിങ്കിലേക്ക് വരികയാണ് കരണീയമായിട്ടുള്ളത്. സ്തോത്രം. വ്യക്തമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ബാക്കി ഭാഗത്തേക്ക് പോകുന്നു. സ്തോത്രം. എന്നാൽ നാലാമധ്യായം, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിലില്ലതാനും തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ആർ അവന്റെ നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ? അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിൽ അല്ല, അഗ്രചർമ്മത്തിൽ അത്രേ. സ്തോത്രം. ആട്ടെ, മുമ്പോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, മൂന്നാം അധ്യായത്തിന്റെ ഒടുവിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ കണ്ടല്ലോ. ഈ നാലാം അധ്യായം നമുക്ക് ഇച്ചിരി വേഗം പോകാം. ഇതുവരെ പറഞ്ഞ ചിന്തകൾ ഉദാഹരണ സഹിതം തെളിയിക്കുകയാണ് ഈ നാലാം അധ്യായത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സകലം വേഗം പോകാം. നിങ്ങൾ എന്റെ കൂടെ വന്നിച്ചാൽ മതി. സ്തോത്രം. മൂന്ന് ചോദ്യങ്ങളാണ് മുകളിൽ ചോദിച്ചത്. ഏതൊക്കെ ചോദ്യം മറക്കരുത്? ആകയാൽ പ്രശംസ എവിടെ? രണ്ട്, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? മൂന്ന്, നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അതേ സ്ഥലത്ത് തന്നെ അതിന് മറുപടി പറഞ്ഞുവെങ്കിലും സ്തോത്രം. അതെ, ദാവീദിന്റെ സോറി അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഉദാഹരണങ്ങൾ എടുത്ത് ഈ ആശയത്തെ വളരെ വ്യക്തമാക്കുകയാണ് നാലാം അധ്യായത്തിൽ ചെയ്യുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഉദാഹരണങ്ങൾ എടുക്കുന്നത്? അത് ശ്രദ്ധേയമാണ്. അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഉദാഹരണങ്ങൾ എടുക്കുന്നത്, ഇവർ രണ്ടുപേരുമാണ് യഹൂദന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ഏറ്റവും അഭിമാനത്തോടെ കണക്കാക്കിയിരുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് യഹൂദന്മാരോട് സുവിശേഷം പറയുന്ന സുവിശേഷമാണല്ലോ മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഒന്നാമധ്യായം ഒന്നാം വാക്യം, മത്തായിയുടെ ഒന്നാമധ്യായം ഒന്നാം വാക്യം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നോക്കണേ, അപ്പോൾ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ എങ്ങനെയാ കണക്കൂട്ടിയിരുന്നത്? അവര് മീൻസ് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രന്മാരെന്നാണ് യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരെ കണക്കൂട്ടിയിരുന്നത്. സ്വന്തം. അപ്പോൾ യഹൂദന്മാർ ഈ രണ്ട് ആളത്വങ്ങളെയും എത്ര പ്രാധാന്യതയോടെ കണ്ടിരുന്നു എന്നുള്ളത് ആ പ്രസ്താവനയാൽ തന്നെ ഒന്നുകൂടി തെളിയിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഇവിടെയും ആ രണ്ടു പേരെ ഉദാഹരണത്തിനായി എടുത്തിരിക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, നമ്മുടെ പൂർവ്വപിതാവ് എന്ന് മറ്റും പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഒന്നാം ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതായി ഓർക്കുന്നു, റോമാ സഭയിൽ കൂടുതൽ പേരും ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരായിരുന്നു. ഓർമ്മയുണ്ടല്ലോ. കൂടുതൽ പേരും ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരായിരുന്നെങ്കിലും ഇവിടെ പറയുന്ന വാക്കുകളുണ്ട്, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. അതിന്റെ അർത്ഥം ഇതര ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്കും അബ്രഹാമിന്റെ പിതൃത്വം അവകാശപ്പെടാം എന്ന നിലയിൽ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്നാം വാക്യത്തിലും, സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്ഥാനമേറ്റ മോശയോട് ചേർന്നു. അപ്പോൾ കൊരിന്തിലെ ജാതീയരായ ആളുകളാണ് കൊരിന്ത് സഭയിൽ കൂടുതൽ പേരും. അത് ആ പേര് കൊണ്ട് തന്നെ വ്യക്തമാകുന്നു. കൊരിന്ത്യരെ, കൊരിന്ത്യരെ എന്ന് അതിനകത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ കൊരിന്തിൽപ്പെട്ടവരാ കൂടുതൽ പേര്, കൊരിന്ത്യരാണ്, ജാതീയരാണ്. മുമ്പേ നിങ്ങൾ വിഗ്രഹങ്ങളുടെ അടുത്ത് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഗ്രഹ പരിചയം നിമിത്തം ചെയ്യുന്നു എന്നൊക്കെ കൊരിന്തിൽ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ കൊരിന്ത്യ സഭയിൽ കൂടുതൽ പേരും ജാതികളിൽ നിന്ന് വന്നവരാണെങ്കിലും പത്താമത്തെ അതിന് ഒന്നാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെന്ന്. സ്തോത്രം. അപ്പോൾ യഹൂദനും ജാതിയും യേശുക്രിസ്തു വിശ്വാസത്താൽ അബ്രഹാമിന്റെ പിതൃത്വത്തിൽ സ്തോത്രം അവകാശികളാകുന്നു എന്നത് ഈ ആദ്യ പ്രസ്താവനയാൽ തന്നെ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുകയാണ്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം സ്തോത്രം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. നോക്കണേ, അതിന്റെ നാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗത്ത് ഈ ഒന്നാം ചോദ്യത്തിന് ഉത്തരമാ, പ്രശംസ എവിടെ എന്നതിന്റെ ഉത്തരമാ. ഈ അബ്രഹാമിനെ കുറിച്ച് യഹൂദന്മാർ വലിയ അഭിമാനികളായിരുന്നു. യഹൂദ റബിമാർ അവർ പറയുമായിരുന്നു, അവർ പറയുമായിരുന്നത് പുറജാതികളിൽ നിന്നും ആദ്യമായി യഹൂദ മതത്തിലേക്ക് വന്നവനാണ് അബ്രഹാം എന്നായിരുന്നു അവർ പറയുമായിരുന്നത്. തന്നെയല്ല, അബ്രഹാമിന്റെ പിതൃത്വത്തിൽ അവർക്ക് വളരെ അഭിമാനമായിരുന്നു, വളരെ അഭിമാനമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ യോഹന്നാൻ സ്നാപകൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അബ്രഹാം നമുക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയുവാൻ ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ
ദൈവത്തിന് കഴിയും. അപ്പോൾ അവരുടെ ഏറ്റവും അഭിമാനമായിരുന്ന ആളാണ് ആര്? അബ്രഹാം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അവര് പറയുമായിരുന്നു, ഏതെങ്കിലും കാരണവശാൽ ഒരു പരിച്ഛേദനക്കാരൻ തെറ്റി നരകത്തിലോട്ട് ചെന്ന് അബ്രഹാം പണ്ട് അവനെ അങ്ങ് തെറ്റിവിടും, അബ്രഹാം അവനെ അങ്ങ് രക്ഷിക്കും എന്നായിരുന്നു അവരുടെ വിചാരം. അപ്പോൾ അബ്രഹാമിൽ അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ പ്രശംസ എവിടെ എന്നുള്ളതിന് അബ്രഹാമിന് പോലും പ്രശംസിക്കാനില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അബ്രഹാമിൽ പ്രശംസിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ വാദഗതി. അബ്രഹാമിനും പ്രശംസിക്കാനൊന്നും ഇല്ല. താനുണ്ടാത്തവനുണ്ടോ വരം കൊടുക്കുന്നു? കേട്ടില്ലേ? He who cannot support himself, how can be he be looked upon as a benefactor? അവൻ അവനെ തന്നെ സഹായിക്കാൻ കഴിയില്ല, താൻ ഉണ്ണാനില്ല, അവനാണോ വരം കൊടുക്കാൻ പോണത്? ഇതാണ് അവിടുത്തെ ചിന്താഗതി. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഒന്ന് കണ്ടേ, ഒന്ന് കണ്ടേ, നമ്മുടെ പൂർവ്വികരായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാനുണ്ട്. പക്ഷെ പ്രവർത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. ഇവിടെ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. എന്നാൽ ചില കയ്യെഴുത്തു പ്രതികളിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചില കയ്യെഴുത്തു പ്രതികളിലുള്ള വ്യത്യാസം പറയാം. നാലാം അധ്യായത്തിലുടനീളം അബ്രഹാമിനെ പിതാവ് എന്ന നിലയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒന്നാം വാക്യത്തിൽ ജഡപ്രകാരം മൂലകൃതിയിൽ കാറ്റാ സർക്ക എന്ന ഗ്രീക്ക് പദം മീൻസ് ജഡപ്രകാരം. ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്നാണ് മീൻസ് ചില കയ്യെഴുത്തു പ്രതികളിൽ. അതായത് ഒന്നുകൂടെ പറയാം, ജഡപ്രകാരം എന്നുള്ളത് പ്രാപിച്ചു എന്ന ക്രിയയോടല്ല, പിന്നെ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ എന്നാണ് ചില കയ്യെഴുത്തു പ്രതികളിൽ കിടക്കുന്നത്. മനസ്സിലായില്ലേ? സ്തോത്രം. തമ്മിൽ രണ്ടായാലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവ് എന്ന് പറയുമ്പോൾ മുമ്പേ നമ്മൾ ചിന്തിച്ച ആശയം ഒന്നുകൂടി വ്യക്തമാകുന്നു. എങ്ങനെ വ്യക്തമാകുന്നു? ജാതികളും പിന്നെ ഇസ്രായേലും അബ്രഹാമിൽ ജഡപ്രകാരം പോലും ആരാണ്? പിതൃത്വം അവകാശപ്പെടാൻ അർഹതയുള്ളവരാണെന്ന് താഴോട്ട് വരുന്ന ഭാഗത്ത് അതുകൊണ്ട്. കാരണം അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദന കഴിയുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ പരിച്ഛേദന കഴിയുന്നതിന് മുമ്പ് ആയിരുന്ന അവസ്ഥയിൽ അവൻ നീതീകരിക്കപ്പെട്ടെങ്കിൽ പരിച്ഛേദന ഇല്ലാത്തവർക്കും ജഡപ്രകാരം തന്നെ അവൻ ആരാ? പിതാവാണ്. അപ്പോൾ ആ രീതിയിലെടുത്താൽ നമുക്ക് വളരെ വ്യക്തമാവും. അല്ല, അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ജഡത്തിന്റെ കഴിവ് കൊണ്ട് പ്രവൃത്തിയാൽ എന്ത് പ്രാപിച്ചു എന്ന് അർത്ഥം വരും. മലയാളത്തിലെ തർജ്ജമയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും ഇങ്ങനെയും രണ്ട് കയ്യെഴുത്തു പ്രതികൾ ഉണ്ട്. ഭൂരിപക്ഷം കയ്യെഴുത്തു പ്രതികളും മലയാളത്തിലെ തർജ്ജമ പ്രകാരമാണ് പോകുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ അത് എടുത്തിരിക്കുന്നത് എന്ന് കൂട്ടത്തിലൊന്ന് ഓർമ്മിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അതെ പ്രിയപ്പെട്ടവര്, അപ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ പ്രശംസിപ്പാൻ സംഗതിയുണ്ടെന്ന് പറയുമ്പോൾ എതിരാളിയായി നിൽക്കുന്ന ആൾ ബോധിക്കുണ്ട് സംഗതിയുണ്ട് എന്ന നിലയിൽ അവൻ കോളറൊന്ന് പൊക്കിയിട്ട് കാണും. അപ്പോൾ ദൈവസന്നിധിയിലെത്തില്ല, ദൈവത്തിന് മുമ്പ് എന്നെ പ്രശംസിക്കാൻ. അതാ ദൈവസന്നിധിയിൽ ഇല്ല. താനും സ്തോത്രം. അടുത്ത തിരുവെഴുത്ത് എന്ത് പറയുന്നു? പണ്ട് തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിന്തനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ ബൈബിൾ, ദൈവവചനം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? തിരുവെഴുത്തിന് തന്നെ ഒരാളത്വം ആരോപിച്ചിരിക്കുക. മനസ്സിലായില്ലേ? വചനത്തിൽ എന്ത് വായിക്കുന്നല്ല, പുസ്തകത്തിൽ എന്ത് വായിക്കുന്നല്ല, തിരുവെഴുത്ത് എന്ത് പറയുന്നു, അതൊരു ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാ. തിരുവെഴുത്തിന് ഒരാളത്വം ആരോപിച്ചിരിക്കുക. സ്തോത്രം. വ്യക്തമായല്ലോ? സ്തോത്രം. മാത്രമല്ല ബൈബിളിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് തിരുവെഴുത്ത്. തിരുവെഴുത്ത് ദൈവം തന്നെ, ദൈവത്തിന്റെ എഴുത്താണ്. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. തിരുവെഴുത്ത് എന്ന് പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ആദാവന് നീതിയായി കണക്ക്. ഉൽപ്പത്തി 15:6. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ഒന്നും ചെയ്തിട്ടല്ല, പിന്നെ അങ്ങനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആദാവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടവായിട്ടത്രേ. പ്രവർത്തിച്ചിട്ടാണ് ഇവന് നീതീകരണം കിട്ടുന്നതെങ്കിൽ ആരും കൃപയൊന്നും ചെയ്യുന്നല്ല. അത് നമ്മളാണ് അല്ലേ? ഡിസേർവിങ്. അല്ലെ, വൈകുന്നേരം ജോലി ചെയ്ത് വെച്ചാ കയ്യും കഴുകി, തൂമ്പായും കഴുകി, തുണിയും മാറി മുറ്റത്ത് വന്ന് പണി ചെയ്തവൻ വന്ന് നിന്നാൽ
പിന്നെ അവനെ പിച്ചക്കാരൻ കേറി നല്ല അയ്യോ ഇന്ന് അരി മേടിക്കാൻ വല്ലതും തരണേ എന്ന് പറയുന്ന കാര്യമുണ്ടോ? കൊടുക്കാശെന്ന് പറയും ഇല്ലേ. കൂലി പ്രവർത്തിക്കുന്നവന് കൂലി കൃപയായിട്ടാണ്, നമ്മുടെ ഔദാര്യമൊന്നും അല്ല, അത് കടമ യജമാനി അത് കടമാക്കി, അവന് കടപ്പെട്ടതാണ്, ഇവനോട് കടക്കാരനാണ്. അപ്പോ അബ്രഹാം പ്രവർത്തിച്ചിട്ട് വല്ലതും മേടിക്കുകയാണെങ്കിൽ അത് കൃപയാൽ അല്ല, പക്ഷേ സ്തോത്രം കടമായിട്ട്. എന്നാൽ പ്രവർത്തിക്കാത്തവനെങ്കിലും ആ ഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി, അതാണ് കേട്ടോ. എന്നാൽ പ്രവർത്തിക്കാത്തവൻ, പക്ഷേ ആ ഭക്തൻ രണ്ട് അയോഗ്യത, ഒന്ന് പ്രവർത്തിക്കുന്നില്ല, രണ്ടെന്താ അഭക്തനുമാണ്. എന്റെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എത്ര വിനയമുള്ളവരായിരിക്കണമെന്ന്. ഇതുകൂടെ ഉണ്ട് എല്ലാരും, നമ്മൾ അഭക്തരാ പക്ഷെ
പത്രം. എന്നിട്ട് ഇനി അബ്രഹാമിന്റെ കാര്യം മാത്രമല്ല, ദാവീദിന്റെയും കാര്യം ഇത് തന്നെയാണ്. എന്താ ദാവീദ് പറയുന്നത്? ദൈവം പ്രവർത്തി കൂടാതെ നീതി കണക്കുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത്. പത്രം എന്താ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, കിട്ടിയവർ ഭാഗ്യവാന്മാർ. സോദരൻ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞല്ലോ, പൗലോസ്ലിഹ സെപ്ത്വജിന്ത ഭാഷാന്തരത്തിൽ നിന്ന്, അതായത് പഴയ നിയമത്തിന്റെ ഗ്രീക്ക് തർജ്ജിമയിൽ നിന്ന് ഫ്രീ ആയിട്ട് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ല ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് വാക്കുകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പിടിച്ചു നിൽക്കാതെ ആശയം അതിന്റെ കൃത്യമായി അങ്ങ് തർജ്ജമ ചെയ്യുകയാണ്. മാത്രമല്ല ഒരു ചെറിയ കാര്യം അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, ലംഘനം ക്ഷമി, സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കണേ. അതിൽ മൂന്നെണ്ണമെങ്കിലും ഇവരുടെ അയോഗ്യത, ലംഘനം പാപം അകൃത്യം എന്ന് ദാവീദ് ഇവിടെ, സോറി പൗലോസ് ഇവിടെ രണ്ടെണ്ണമേ എടുക്കുന്നുള്ളൂ. ആ ധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പിന്നെയും ആവർത്തിക്കുന്ന കർത്താവ് പാപം കണക്കിടാത്തവൻ ഭാഗ്യവാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഈ അകൃത്യം പാപം ലംഘനം ഇതൊക്കെ പറയുന്നതോ ഒരർത്ഥമൊക്കെ ഉണ്ടെങ്കിലും ഓരോ വാക്കും അതിൽ തന്നെ വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ടവര്, ലംഘനം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട ഒരു വ്യവസ്ഥ, ഒരു കൽപ്പനയെ ഉല്ലംഘനം ചെയ്യുന്നതാണ് ലംഘനം. സ്പെസിഫിക് റൂൾസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുമ്പോഴേ അത് ലംഘനമാവുള്ളൂ. സ്തോത്രം. എന്നാൽ അകൃത്യം എന്ന് പറഞ്ഞാൽ അരുതാത്തത് ചെയ്യുന്നു, നിയമം ഒട്ടില്ല. പ്രായമുള്ള ഒരു അപ്പച്ചൻ, പ്രായമുള്ള ഒരു അപ്പച്ചനെ പരിഹസിക്കരുതെന്ന് നിയമമുണ്ടോ? നിയമമില്ല. പക്ഷെ ഒരുത്തൻ പരിഹസിച്ചാൽ അപ്പച്ചന്റെ കൂട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ വെച്ച് കാണിച്ച് അപ്പച്ചനെ ചുറ്റും നടന്ന് പരിഹസിച്ചാൽ അവന് ചെയ്യരുതാത്തത്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ അരുതാത്തത് നിയമമായി നേരിട്ട് ഇല്ലെങ്കിൽ പോലും അരുതാത്തത് ചെയ്യുമ്പോഴാണ് അകൃത്യം എന്ന് പറയുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. അതിക്രമം എന്ന് പറയുമ്പോൾ മറ്റൊരുവന്റെ അവകാശപരിധിയിലേക്ക് കടന്നു കയറി ചെയ്യുന്ന അന്യായമാണ്, അതാണ് അതിക്രമം എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ വിശദീകരണത്തിന് പോകണ്ടല്ലോ. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ, അത്രേ ഉള്ളൂ. ദൈവം കണക്കിടുന്നില്ലെന്നേ ഉള്ളൂ, പാപം അവിടെ ഉണ്ട്, പക്ഷെ കർത്താവ് അത് കണക്കിടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൈവം നമ്മളെ നീതിമാന്മാരാക്കുകയല്ല, നീതീകരിക്കുകയാ, ന്യായീകരിക്കുകയല്ല, പുത്രന്റെ നാമത്തിൽ നമ്മളെ നീതിമാന്മാരായി അംഗീകരിക്കുക. തോന്നും, ഞാനത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ദാവീദ് മുതൽ തന്നെയാണ് വർണ്ണിക്കുന്നത്, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗചർമ്മത്തിന് കൂടെയോ അബ്രഹാമിന് വിശ്വാസനിധിയെ കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? മറുപടി പറയുന്നു, അടുത്ത് നിൽക്കുന്ന ആളിലെ മുഖത്ത് നോക്കി ഇങ്ങോട്ട് വാദിക്കുന്നതായിട്ട് നിങ്ങൾ ഓർത്ത് നോക്കണം, മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ പറഞ്ഞു ഓർക്കണേ, പൗലോസ്ലിയ ഇടയ്ക്കിടയ്ക്ക് സിനഗോഗിലൊക്കെ ചെന്ന് വാദ വിവാദ കർക്കെ വാദ പ്രതിവാദങ്ങളൊക്കെ നടത്തിയാണ് കാര്യങ്ങളൊക്കെ തെളിയിച്ചത്. നമ്മൾ വായിച്ചാണ് സ്തോത്രം. ശബത്ത് തോറും അവൻ പള്ളിയിൽ ചെന്ന് സംവാദിച്ച് യഹൂദന്മാരെ യവനന്മാരെ സമ്മതിപ്പിച്ചു. സംവാദിച്ച് സമ്മതിപ്പിച്ച ആ സുവിശേഷീകരണ രീതി തന്നെ റോമാലേഖനത്തിൽ അദ്ദേഹം ആവർത്തിച്ചിരിക്കുക, അത് തന്നെ എഴുതിയിരിക്കുക. ഓരോന്നും അബ്രഹാം വിശ്വാസം ഞങ്ങൾ കിട്ടുന്നല്ലോ എന്നാ പറയുന്നത്. എങ്ങനെ കണക്ക് കിട്ടത്? അവൻ അവരുമായിട്ട് ഇരിക്കുമ്പോ മറുപടി തരിച്ചേർന്നെങ്കിലോ, പിന്നെ അവൻ പിന്നെ അപ്പം മിണ്ടാതിരിക്കുക. അഗ്രകർമ്മത്തിലോ തന്നെ പരിച്ചേർന്നയിലല്ല, അഗ്രകർമ്മത്തിൽ അത്രേ ഉണ്ടോ മറ്റവനെ മിണ്ടാതാക്കുക. അതാണ് അപ്പൊല്ലോ ചെയ്ത് പരസ്യമാര് യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു കളഞ്ഞ് മിണ്ടാ എതിരാളികളെ മിണ്ടാതാക്കിയെന്ന സേഫാനോസിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. സേഫാനോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർക്കും എതിരുവാ പറയാനില്ലാത്ത ജ്ഞാനം ദൈവം ആർക്ക് കൊടുത്തു? സേഫാനോസിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കൊന്നും വേണ്ട കൂട്ടോ. അയ്യോ ആ വലിയ പുള്ളി കിടന്ന് അയക്ക് രണ്ട് പി എച്ച് ഡി ഉണ്ട്, ഞാൻ എങ്ങനെ ആചരണം അങ്ങേരോട് സൂക്ഷിക്കണം പറയാം. പേടിക്കണ്ട സഹോദര, നമ്മളല്ലല്ലോ പോകുന്നത്. സ്തോത്രം, പരിശുദ്ധാത്മ നമ്മളോട് നമ്മുടെ വാക്കുകളോട് ചേർന്ന് ഇടപെട്ടുകൊണ്ടിരിക്കല്ലേ. മാത്രം നമ്മൾ നേരത്തെ എന്തിനു പറക്കല്ലേ, അവനിലെ മനസാക്ഷി കൂടെ നമ്മുടെ വശത്ത ഓർക്കുന്നുണ്ടോ? എന്റെ മനസാക്ഷി കൂടെ നമ്മുടെ വശത്ത് ഇരുന്നുകൊണ്ട് അവനോട് വാദിച്ചുകൊണ്ടിരിക്കുക, ശരിയല്ലേ ശരിയല്ലേ എന്ന് സ്തോത്രം. പരിശുദ്ധാത്മാവും വാദിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാടാ പറയുന്നത്. അതുകൊണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലൗകികമായ നിലയിൽ എത്ര ഉന്നത സ്ഥാനീയനാണെന്ന് ചിന്തിച്ചാൽ പോലും ആത്മീയ നിലയിൽ പാപ്പരാണേ. അതുകൊണ്ട് നമ്മൾ ചെന്ന് സ്തോത്രം പ്രാർത്ഥനയോടെ ദൈവദിനം പറഞ്ഞു കൊടുത്തേക്കണം. സ്തോത്രം. അതുകൊണ്ട് തന്റെ ധൈര്യമായിട്ട് നമുക്ക് പോകാം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പരിച്ഛേദനയിലല്ല, അഗ്രകർമ്മത്തിനത്രേ. അഗ്രകർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. അഗ്രധർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ അഗ്രധർമ്മത്തിന് ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. സ്തോത്രം. നീണ്ട വാചകമാ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിച്ച ചിന്തകൾ, പ്രധാന ചിന്തകളൊക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ. സ്തോത്രം. അതെ, ഞാൻ ചില കാര്യം കൂടി പറഞ്ഞു മുമ്പോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഒന്നാമത്തെ അത് ഒന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെ പ്രശംസ എവിടെ എന്നുള്ളതിന് മറുപടി പറയുകയായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 9 മുതൽ 12 വരെ കാണും. അതാണ് നമ്മളിപ്പോ വായിച്ചത്. കണ്ടേ, രണ്ടാമത്തെ ചോദ്യം എന്താ? ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? അതിന് മറുപടി, അഗ്രകർമ്മിയായിരിക്കുമ്പോഴാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. ആ വിശ്വാസനീതിക്ക് മുദ്രയായിട്ട് മാത്രമാണ് പരിച്ഛേദന ലഭിച്ചത്. സ്തോത്രം. ഇങ്ങനെ 9-12 വരെ അതിന്റെ വിശദീകരണമാണ്. യഹൂദന്മാർ ഈ പരിച്ഛേദന വളരെ അങ്ങ് അഭിമാനിച്ചിരുന്നു. അവർ അവരുടെ റബിമാർ പറയുമായിരുന്നു, പരിച്ഛേദനയേറ്റ ഒരുവനെ ഏതെങ്കിലും കാരണവശാൽ നരകത്തിയിൽ തള്ളണമെന്നുണ്ടെങ്കിൽ ദൈവം അവന്റെ പരിച്ഛേദിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി അവനെ അഗ്രചർമ്മാവസ്ഥയിലാക്കിയേച്ച് നരകത്തിൽ തള്ളുകൊള്ളൂ എന്ന് പോലും റബിമാർ പഠിപ്പിച്ചിരുന്നു. കാര്യം പരിച്ഛേദനയേറ്റ ഒരുത്തനും ഇവിടെ പോവുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞാണ് മറക്കല്ലേ, എടാ മാമോദീസ വെള്ളം വീണോനെ ഒരുത്തനെ നരകത്തി തള്ളുകയല്ലെന്ന് പറയുന്ന പോലേ ഉള്ളൂ. ഓർക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ടല്ല, അടയാളമുള്ളത് കൊണ്ടായില്ല. സ്തോത്രം. മനസ്സിലാവുന്ന വിശ്വസിക്കട്ടെ, അടയാളമുള്ളത് കൊണ്ട് ആയില്ല. സ്തോത്രം. പിന്നെയോ? അനുഭവം ഉണ്ടാകണം, അനുഭവം ഉണ്ടാകണം. അപ്പോൾ പരിച്ഛേദന എന്ന ആ അടയാളമുള്ളത് ഉണ്ടായില്ല. ഇനി 9-10 9 മുതൽ 12 ഒന്നുകൂടെ കണ്ടേ, അഗ്രകർമ്മത്തിലൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ല നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിശോധന അഗ്രകർമ്മത്തിലോ? പരിശോധനയല്ല, അഗ്രകർമ്മത്തിലത്രേ. ഇനി അഗ്രകർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത്. ഇനിയുമാണ് ചോദ്യത്തിന്റെ ഉത്തരം. അഗ്രകർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രകർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായി ഇരിക്കേണ്ടതിനും തന്നെ. അഗ്രചർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അവൻ പിതാവാണ്. പിതാവാണെങ്കിൽ ദൈവം അവരുടെ എല്ലാവരുടെയും ദൈവമാണ്.
അബ്രഹാമിനെ നീതീകരിച്ച ദൈവം പരിച്ഛേദനക്കാരെയും നീതീകരിക്കും, അവരുടെയും ദൈവമാവൻ. ദൈവമേകനാണ്, ദൈവം ഒരുവനാണ്. മറക്കല്ലേ, പലരും പറയാറുണ്ട് ഒത്തിരി പേരുകൾ അറിയപ്പെടുന്നെങ്കിലും ദൈവം ഒന്നാണെന്ന്. ഒരു ചെറിയ വിഷയമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു ഒത്തിരി പേരില്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്തെ ഞങ്ങളുടെ സ്കൂളിലൊരു പാട്ട് ഞാൻ രാവിലെ ഞങ്ങളൊന്നും പാടിപ്പിക്കുമായിരുന്നു. ശ്രീബുദ്ധൻ ഭഗവാൻ ക്രിസ്തു അള്ളാ ശ്രീ പരമേശ്വരൻ ശ്രീകൃഷ്ണൻ എന്നീ പേരോതി നിന്നെ വാഴ്ത്തുന്നു നാട്ടുകാർ എല്ലാം ഭവാൻ ഒരാളെന്ന് നമ്മൾക്കൊക്കെ അറിഞ്ഞിടാം ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിടാം എന്ന് ഒരു പാട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കുകയായിരുന്നു. മതസൗഹാർദ്ദത്തിന് ഒരു ഉപാധിയായി അങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ ഉണ്ടാക്കി ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നത് നല്ലതാണെന്ന് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് സത്യമല്ലെന്നുള്ളത് ദുഃഖത്തോടെ പറഞ്ഞോട്ടെ. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? നമ്മൾ വിചാരിക്കുക ഇതെല്ലാം ഒന്നാന്ന് വിചാരിക്കുക അല്ല സഹോദരങ്ങളെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കിപ്പോ പല പേരില്ലേ, തോമസ് എന്നുണ്ട്, വീട്ടിൽ വിളിക്കുന്ന ബേബിച്ചൻ എന്ന, ചിലർ എന്നെ ഉപദേശി എന്ന് വിളിക്കും, ചിലർ എന്നെ അർഹതയില്ലാത്ത ഭാഷ എന്ന് വിളിക്കും, വേറെ കുറെ പേര് എനിക്കറിയാൻ പോലെ എന്നെ സാറെന്ന് വിളിക്കും, വേറെ പേര് എന്നെ ബ്രദർ എന്ന് വിളിക്കും, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മിക്കാറുള്ള താൽക്കാലികളുടെ ഒക്കെ പേര് മനുഷ്യരൊക്കെ വിളിച്ചിട്ടുണ്ട്. പോട്ടറെന്ന് വിളിച്ചിട്ടുണ്ട്, പ്രാന്തരെന്ന് വിളിച്ചിട്ടുണ്ട്, സത്യമാണ് ഇതൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ എന്ത് വിളിച്ചാലും ഞാൻ ആള് ഇതുപോലെ ഏത് വിളിച്ചാലും ഒന്ന്. പക്ഷെ ഒരു കാര്യമാ, ഏത് വിളിച്ചാലും ഞാൻ ആളൊന്നാണെന്ന് പറഞ്ഞാൽ ഏത് പേര് വിളിക്കുമ്പോഴും എന്റെ പ്രകൃതത്തിന് മാറ്റം ഇല്ല. മനസ്സിലായില്ലേ? എന്നെ നാൽക്കാലിയുടെ പേര് വിളിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലേ നാൽക്കാലിന് കഴുതേന്ന് വിളിച്ചു. ഡൽഹി വെച്ച് ഞങ്ങളൊരു കോളേജിൽ ഇൻസ്റ്റിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ മാത്രമല്ല കൂടുതൽ സഹോദരന്മാരെ വിളിച്ചു. എന്റെ കൂടുതലൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ബ്രദർ രാജൻ, ദുബായിലുണ്ടായി. ആ സഹോദരൻ അവിടെ ഇച്ചിരി രസിക്കുന്നു. അവിടെ ഒറ്റ ചിരി അന്വേഷിച്ചു ആയുർവേദം വിളിച്ചപ്പോ. അത് വിളിച്ചത് ഒരു വലിയ ഒരു പ്രൊഫസറായി ഇറങ്ങി വന്ന് വിളിച്ചത്. ഗദേ ഗദേ അറിയാമല്ലോ. അവൻ ഒറ്റ ചിരിയായി ചിരിച്ചപ്പോ തന്നെ അയാളൊക്കെ ഗാരീശായി. ഗാരീശമായിട്ട് ഇവന്റെ പേരെ അങ്ങനെ പറഞ്ഞു, നീ എന്നാടാ പല്ലിളിക്കുന്നു പറഞ്ഞു കയറിയാണത്. ഉടനെ അവൻ പറഞ്ഞല്ലോ, അവൻ രസിക്കന, അവൻ പറഞ്ഞു, അതെ രണ്ട് കാലം നടക്കുന്നു എന്നെയും കാലുകാലം നടക്കുന്നു ഗദ്ദയും കൂടെ കണ്ടിട്ട് അതിന്റെ ഫറക്ട് ആപ്പോ ലൈനായി അതിന്റെ വ്യത്യാസം സാറിന് കിട്ടുന്നില്ലല്ലോ ചിരിച്ചു പോയാൽ. അത് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചു. അത് ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ ഒരു വഴിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് അങ്ങേരും അങ്ങ് ചിരിച്ചു. എല്ലാരും കൂടെ അങ്ങ് ചിരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛാ സാബ് ആ ബാലോ ആ രാജാ വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കണ്ടീനി കൊണ്ടുപോയി നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങള് മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കുറെ ആത്മീയങ്ങൾ ബൈബിൾ വേണ്ട പുസ്തകം നമുക്ക് കുറെ ന്യായവും മാന്യതയും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോയത് ഞാൻ ഓർക്കുന്നു. കേക്കണേ സ്തോത്രം പ്രിയപ്പെട്ടവര്. അപ്പോ അവന് കഴുതെന്ന് വിളിച്ചാലും ഞാൻ എപ്പോഴും എന്താ ചെയ്യുന്നത്, വാലുമില്ല രണ്ടു കാലരാ നിൽക്കുന്നതും. അപ്പൊ ഏത് പേര് വിളിച്ചാലും ഞാൻ തന്നെയാ അല്ലേ. പക്ഷേ ഈ പല വിളിക്കുന്ന പല പല പ്രകൃതക്കാരാണല്ലോ എന്റെ കൂടെ ഉണ്ടോ? പല പേര് വിളിക്കുന്നവരാരാ? പല പ്രകൃതക്കാരാ, ശരിയല്ലേ? ഓരോ മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയോ, ഓരോരുത്തരുടെ ഓരോ ദൈവത്തെ പിന്തുടരുന്നവരോട് അവരുടെ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കി. മൂക്കത്ത് കോപിക്കുന്ന കുറച്ചു പേര് ഇല്ലേ? പിന്നെ മനുഷ്യനെ പല തട്ടുകളായി തിരിച്ച് ചിലരോട് മാത്രം ബന്ധമുള്ള ചിലര് അല്ലേ? പിന്നെ മനുഷ്യനെ കൊല്ലാൻ പറയുന്ന ചിലര് എല്ലാരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടി അങ്ങനെ ഒരാളാകുന്നു. അപ്പൊ പല പേരുകളിൽ മാത്രമല്ല പല പ്രകൃതത്തിലും ഇവർ വെളിപ്പെടുകയാ. അതുകൊണ്ട് ഇത് പലരാ, സത്യതയും ഒന്നേ ഉള്ളൂ. മറക്കല്ലേ, സത്യദൈവം ഒന്നേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു പത്രാമിന്റെ ഒരു ഉൾഭാഗത്ത് ഞാൻ എബ്രഹിം ക്രൂസിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളവിടെ സഹോദരന്മാരെ സന്ദർശിക്കാനൊക്കെ ഇങ്ങനെ പോയി 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 പഞ്ചാബ് വലിയ കൊല്ലും കൊലയും നടന്നുകൊണ്ടിരുന്ന കാലം 84 85 കേട്ടോ. അവിടെ രാത്രി ഒരു യോഗം നടത്തി. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 9 മണി കഴിഞ്ഞാലേ വരുവുള്ളവര് കൃഷിക്കാരൊക്കെ അധ്വാനം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നു, ദൈവം ക്ഷമിക്കുന്നു, ദൈവം കരുതുന്നു,
ദൈവത്തെക്കുറിച്ച് പൊതുവായി പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധമായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പഞ്ചാബിയിലേക്ക് ഒരു സഹോദരൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി പ്രായമുള്ള ഒരാൾ അയാളോട് എഴുന്നേറ്റു, സാബിജി ഓട്ടോ സയ്യേ സാബ് സാറേ സത്യമാ സത്യം സത്യം. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, പരമേശ്വർ ഹേത്തോ ഐസേഹി ഹോന ചൈ, ദൈവമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇങ്ങനെ ഒരു ദൈവത്തെ കുറിച്ചായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പ്രശ്നിക്കാൻ നേരമില്ല. അയാൾ തിരിഞ്ഞ് ചുറ്റും നിൽക്കുന്ന ആളുകളോട് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ആളുകളോട് അയാളൊക്കെ പറയാൻ തുടങ്ങി, ദൈവമാണ് ഇങ്ങനെയുള്ള ഇരിക്കേണ്ടത്, സ്നേഹിക്കുന്നവനായിരിക്കണം, നമ്മളെ സൃഷ്ടിച്ചവനായിരിക്കണം, നമ്മുടെ ബലഹീനതകളൊക്കെ മനസ്സിലാക്കുന്നവനായിരിക്കണം, നമ്മളോട് കരുണയുള്ളവനായിരിക്കണം, അതേസമയം നീതിമാനായിരിക്കണം, ഈ ഗതിയേടായി നമ്മളോട് ഔദാര്യമായി ക്ഷമിക്കാൻ ഇങ്ങനെ രക്ഷാമാർഗമൊക്കെ ഒരുക്കാതായിരിക്കണം, ദൈവമാണ് ഇങ്ങനെ ഇരിക്കണം, സത്യമല്ലേ? അപ്പൊ ചുറ്റിരുന്നവരെല്ലാം ആജി സബ്ജി സത്യമാ സത്യമാണ്, ഈ ദൈവത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷണത്തിലാണെന്ന് ആ മനുഷ്യൻ വികാരോജ്വലനായി പറഞ്ഞത് അത് മറക്കാൻ ഒക്കത്തില്ല. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? അതെ, വിശ്വാസത്താണ് സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയെന്നോ പിന്നെ ബുദ്ധമതക്കാരനെന്നോ ഹിന്ദു എന്നോ സ്വരാഷ്ട്രീയ മതത്തെ വിശ്വസിക്കുന്നതാണെന്നോ ഏത് മതത്തെ വിശ്വസിക്കുന്ന ആളാണെന്നോ നിങ്ങൾ വിചാരിക്കുന്ന സിഖിസത്തെ വിശ്വസിക്കണമെന്നോ ഇസ്ലാമത്തെ വിശ്വസിക്കുന്നവനെന്നോ ഇങ്ങനെ ഒന്നും ഇവൻ നിരീശ്വരനാണെന്നോ നിങ്ങൾ കണക്കൂട്ടാതെ ഒരു മനസ്സൊന്ന് നിർമ്മലമാക്കി നിഷ്പക്ഷമായി വസ്തുതകളെ ഒന്ന് വിലയിരുത്തിയാൽ ഒരു ദൈവത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ന്യായമായി നിങ്ങൾ ചിന്തിക്കുന്ന യോഗ്യതകളെല്ലാം തികഞ്ഞ ഏതെങ്കിലും ഒരു ദൈവത്തെ, മനസ്സിലായോ? സ്തോത്രം. പൊതുവായി ഒരു ദൈവത്തിന് ദൈവം ആരായിരിക്കണമെന്ന് നമുക്കൊരു സങ്കല്പമൊക്കെ ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരപ്പനാരായിരിക്കണം നമുക്കൊരു സങ്കല്പമില്ലേ? ക്വാളിഫിക്കേഷൻസ് ഇത് അവന്റെ പ്രവൃത്തികൾ അവന്റെ യോഗ്യതകൾ അതിന്റെ വീട്ടിൽ അതുപോലെ ദൈവം ആരായിരിക്കണം എന്നതിനെ കുറിച്ച് ന്യായമായി നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടാവുന്ന യോഗ്യതകളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. നിഷ്പക്ഷമായി ഒന്ന് പരിശോധിച്ചു നോക്കി, ആ സകല യോഗ്യതകളും വിശുദ്ധ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക സത്യ ദൈവത്തിൽ മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ. ദൈവമേകനാണ്, ദൈവമേകനാണ്. സ്തോത്രം. സത്യദൈവത്തെ വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആശയം കീറ്റിയെന്ന് വിശ്വസിക്കട്ടെ. അത് ഞാൻ മുൻപോട്ട് പോകട്ടെ. സ്തോത്രം. യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല, സകല ജാതികളുടെയും ദൈവം. എന്റെ സഹോദരങ്ങളെ, ദൈവം ഒരുവനേ ഉള്ളൂ, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. സ്തോത്രം. ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പിതാ ഒരുവനേ ഉള്ളൂ, നമ്മളെ സഹോദരങ്ങളാ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓരോറവന്റെ രണ്ടു കോടി നിന്ന് കോരി കുടിക്കുകയല്ലേ? സ്തോത്രം. ഓരോറവന്റെ രണ്ടു കോടി നമ്മൾ കോരി കുടിക്കുന്നു. എന്തിന്? ഒരു പാത്രത്തിൽ ഭക്ഷിച്ചില്ല നമ്മൾ ഈ വായുമണ്ഡലമെന്ന ഈ ഒറ്റ പാത്രത്തിൽ നിന്ന് ലോകം മുഴുവൻ ശ്വസിച്ചോണ്ടിരിക്കുക അല്ലേ? നമ്മൾ ഒരു ദൈവത്തിന്റെ സൃഷ്ടി, ഒരപ്പന്റെ മക്കളും, ഒരു പാത്രത്തിൽ നിന്ന് അനുഭവിക്കുന്നവരും, ഒരു സ്വഭാവമുള്ളവരും. ബേസിക് നേച്ചർ എടുത്ത മാൻ ഈസ് ദ സെയിം. ഇന്ത്യക്കാരനായാലും എവിടുത്തുകാരനായാലും മാൻ ഈസ് ബേസിക്കലി ദ സെയിം. സ്തോത്രം. അല്ലേ? അപ്പോൾ ഏക സത്യ ദൈവം, ദൈവം ഒന്നേ ഉള്ളിൽ, രക്ഷാമാർഗം ഒന്നേ. ദൈവം ഒരുവരേ ഉള്ളൂ, മനുഷ്യൻ ഒരുപോലെ വാദിയുമാണെങ്കിൽ സ്തോത്രം, രക്ഷാമാർഗവും ഒന്നേ ഉള്ളൂ. ഒന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് ന്യായമായി യോഗ്യമായ യുക്തിക്ക് ചേരുന്ന പ്രായോഗികമായ സ്തോത്രം മറ്റേതെങ്കിലും ഒരു രക്ഷാമാർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ ദയവായി എന്നോട് കൂടെ പറഞ്ഞേരെ, നമുക്കൊന്ന് വർത്താനം പറയാം. ഇല്ല സഹോദര. സ്തോത്രം. എല്ലാവർക്കും ഒരുപോലെ പ്രാപിക്കാൻ കഴിയുന്നതും സ്തോത്രം യുക്തിസഹവുമായ പ്രായോഗികമായ കൃത്യമായ ഒരേ ഒരു രക്ഷാമാർഗമേ ഉള്ളൂ. സ്തോത്രം. ആട്ടെ, കൂട്ടത്തിൽ അത്രയും കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം, ഞാൻ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ആ ചോദ്യത്തിന് മറുപടിയാണ് സ്തോത്രം അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ആ ചോദ്യത്തിന് മറുപടി
ഈ നമ്മള് 12-13 വാക്യം പതിവായിട്ട് നമ്മൾ കാണുക, കണ്ടേ ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടി ഉറപ്പാകേണ്ടതിന് തന്നെ. സ്തോത്രം. ഇത്രയും ഭാഗത്ത് നോക്കണേ ന്യായപ്രമാണം ഉറപ്പിക്കുകയാണെന്നുള്ള ആശയം ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ കണ്ട് എളുപ്പമാണ്, കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് വായിച്ചു വിട്ടാൽ മതി. അത്ര ലളിതമാണ് ആ ഭാഗം ഇപ്പൊ നമുക്ക്. സ്തോത്രം. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം, ഈ വാഗ്ദത്തം എന്ന് പറയുന്ന ആ വാക്ക് മൂലകൃതിയിലെ ഒരു വാക്കുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗ്രീക്ക് പദത്തിൽ വാഗ്ദത്തം എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് വ്യവസ്ഥയോടുകൂടെയുള്ള വാഗ്ദത്തവും രണ്ട് വ്യവസ്ഥ കൂടാതെയുള്ള വാഗ്ദത്തവുമാണ്. ഇങ്ങനെ രണ്ട് വാക്കുകൾ വാഗ്ദത്തം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആ രണ്ട് വാക്കും എന്ന് പറയാം. ഗ്രീക്കിലെ ഹുപ്പോസ്കേസിഡ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയോടുകൂടിയ വാഗ്ദത്തമെന്ന. ഹുപ്പോസ്കേസിഡ്, നീ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യാം. എന്നാൽ എപ്പൻകേലിയ എന്ന് വേറൊരു വാക്കുണ്ട്. എപ്പൻകേലിയ എന്ന വാക്ക് ഒരു വ്യവസ്ഥയും കൂടാതെ വരുന്ന വാഗ്ദത്തം. രണ്ടാമത്തെ വാക്കാണ് സ്തോത്രം. എപ്പൻകേലിയ എന്ന വാക്കമാണ്. ഹുപ്പോസ്കേസിഡ് എന്ന വാക്കല്ല, പിന്നെ എപ്പൻകേലിയ എന്ന വാക്കാണ് മൂലകൃതിയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതിനെക്കുറിച്ച് കമന്റേറ്റേഴ്സ് ഒത്തിരിയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ എല്ലാ വിശദീകരണത്തിനും ആവശ്യമില്ലല്ലോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ആശയം വ്യക്തമായല്ലോ. സ്തോത്രം. എപ്പൻകേലിയ എന്ന് പറഞ്ഞ ഒരു യോഗ്യതയും ഇല്ലാതെ ഒരു വ്യവസ്ഥയും ഇല്ലാതൊരു വാഗ്ദത്തം തന്നിരിക്കുക. കണ്ടേ. സ്തോത്രം. അബ്രഹാമിനോ അവരെ സന്തതിക്കോ ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവരെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. സ്തോത്രം. ഇവിടെ ഒരു ചെറിയ വിശദീകരണം കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വാഗ്ദത്തം ചെയ്യുന്ന ദേശം കനാൻ ദേശമാണെന്നും അതിന്റെ നാലാതിരും ദൈവം അബ്രഹാമിന് പറഞ്ഞു കൊടുത്തു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിനക്ക് നിന്നെ സന്തതിക്കും ശാശ്വത അവകാശമായി തരാം എന്ന് പറഞ്ഞു. അബ്രഹാം വിശ്വാസത്താൽ ആ സ്ഥലങ്ങളെല്ലാം നടന്ന് സ്തോത്രം അവകാശപ്പെട്ടു. ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെ തനിക്കും തന്നെ സന്തതിക്കും ശാശ്വത. നമ്മുടെ ഇടയിൽ ഇപ്പം അങ്ങനെ ഒരു ആശയം വന്നിട്ട് ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമെല്ലാം ദൈവമേ ഞങ്ങൾക്ക് അവകാശമായിട്ട് തരണമെന്നും പറഞ്ഞ് ഓരോരുത്തരത്ത് കയറി നിന്ന് ബിൽഡിങ്ങിലൊക്കെ ചെന്ന് നിന്ന് ഈ ബിൽഡിംഗ് ഞങ്ങൾക്കുള്ളതാണ് ഓരോ പറമ്പിലൊക്കെ കയറി നിന്നിട്ട് മനസ്സിലായില്ലേ ഞങ്ങൾ അവകാശം പെടുന്നു എന്ന് പറഞ്ഞ് ആരെണ്ട് പറയുന്നത് കേട്ടു. 1 രൂപ നാണയം കൊണ്ട് 5 രൂപ തൂട്ടൊക്കെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടേച്ച് അവകാശം പറയുന്നു എന്നൊക്കെ കേൾക്കുന്നു. ആരേലും ആയിക്കോട്ടെ, ആരും ആയാലും പ്രിയപ്പെട്ടവരെ, അയ്യോ പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള വാദ്യത്വമില്ല. ഇത് ജാതികളുടെ വഴിയാ. ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെ അവകാശമാക്കി കൊടുക്കാമെന്ന് അബ്രഹാമിനോട് പറഞ്ഞതാ. നമുക്ക് ഭൂമിയിൽ ഒന്നും തരാമെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ ഉണ്ടേ. ആ വഴിക്കോട്ട് പോകരുത്. നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഈ റോമാലൻ തീരാതെ വരുമല്ലോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ ഇച്ചിരി മുമ്പോട്ട് അങ്ങ് പൊക്കോട്ടെ. സ്തോത്രം. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം കനാൻ നാട് തനിക്കും തന്നെ സംഭവിക്കും രാജ്യത്തെ അവകാശമായി അല്ല. വേറൊരു കാര്യമാ, അബ്രഹാം നടന്നതുകൊണ്ടാ കൊടുത്തതെന്നും മറ്റും പറഞ്ഞാൽ അവന്റെ യോഗ്യത കൊണ്ട് കൊടുത്തു എന്ന് വന്നു ഇല്ലേ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? വെറുതെ ആണോ അയ്യോ ഈ വീടോ? എന്റെ ബ്രദറെ ദൈവദാസനെ, ഇവിടെ വന്ന് ഞങ്ങള് കാല് ചവിട്ടി പ്രാർത്ഥിച്ച് ആരാധിച്ച് അവകാശപ്പെട്ട് പിടിച്ചെടുത്തതാ ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
നമുക്കൊന്നും പിടിച്ചെടുക്കാനൊന്നുമില്ല. വിശ്വാസം പറയുന്ന നമ്മൾ എന്താണെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ച മറക്കല്ലേ. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അബ്രഹാം നടന്നത് കൊണ്ടാണ് അത് കിട്ടിയതെന്ന് വന്നാൽ ദൈവം വിശ്വാസത്താൽ കൊടുത്തെന്ന് പറയാൻ ഒക്കുവോ? സ്തോത്രം. പിന്നെ ദൈവം കൊടുത്ത വാഗ്ദത്തം ആയതുകൊണ്ട് ഇവിടെ എനിക്ക് ഒരു ഒരു കൂടാതെ വന്നത് എന്റെ കുഞ്ഞുങ്ങൾ അവകാശപ്പെടാൻ പോകുന്ന സ്ഥലത്ത് ഞാനൊന്ന് സ്തോത്രം പറഞ്ഞ് നടന്നോട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോട്ട് നടന്നോട്ടെ. സ്തോത്രം. എന്ന നിലയിൽ അബ്രഹാം അങ്ങ് നടന്നേ ഉള്ളൂ. ഞാനിവിടെ അന്യനും പരദേശിയുമാണ്. സ്വന്തം അവകാശം കൊടുത്ത സ്ഥലത്തുള്ള അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനിവിടെ അന്യനും പരദേശിയുമാണ്. മാത്രമല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിലായിട്ടാണ് കാത്തിരുന്നത്, ലക്ഷണം നോക്കുന്നതും ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നതൊന്നും ദൈവികമല്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അല്ല, ഒരാഗ്രഹം നമുക്ക് അല്ലെങ്കിൽ ഒരാവശ്യം നമുക്കുണ്ടെന്നിരിക്കട്ടെ. ആ അതെ, അതുപോലൊരു സ്ഥലം അന്യന്റെ മോനെ ആഗ്രഹിക്കരുത്. സ്തോത്രം. പക്ഷേ നമുക്ക് ഒരു സഭാ ഹോള് വേണം. ചേട്ടേ, ഇതുപോലെയുള്ളൊരു ഹോള് ഞങ്ങൾക്ക് തരാം തിരുമേനിക്ക്, തിരുഹിതമാണെങ്കിൽ. അല്ല, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എഴുതി വെച്ച് ഹോൾ സൈലെന്ന് എഴുതി. കർത്താവ്, ഇത് കിട്ടിയാൽ നല്ലതായിരുന്നു കർത്താവ്, നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തിരുഹിതമാണ് ഇത് ഞങ്ങൾക്ക് തരണേ. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രാർത്ഥിക്കാം, അത് പ്രാർത്ഥിക്കാം. അല്ലാതെ ഒരു വാക്യം ഇതിനെ ഞങ്ങൾ ഈ വിശ്വാസത്താൽ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് കടലാസിൽ എഴുതി വെച്ച് സ്തോത്രം 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 എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് ജനലിൽ കൂടെ ചുരുട്ടി എറിയുകയും അയ്യോ ഇതൊക്കെ പരിപാടിയാ, ഇത് പിടിച്ചെടുക്കാം. അതൊന്നും ദൈവികമല്ല, ജാതീയമാ, ജാതീയമാ എന്ന് പറഞ്ഞ് പോകരുതേ. സ്തോത്രം. അപ്പൊ കണ്ട് പൗലോസ് പറയുന്നതിന്റെ നേരെ തിരിച്ചാസി ഇപ്പൊ അബ്രഹാമിൽ ആരോപിക്കണം. അപ്പൊ പൗലോസിനേക്കാൾ കൂടുതൽ അബ്രഹാമിന്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കുക നമ്മള് അല്ലേ. പൗലോസ് അബ്രഹാമിന് ഈ വാഗ്ദത്തം കിട്ടിയത് വിശ്വാസത്താലാണ്, ഒന്നും ചെയ്തിട്ടല്ലെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു പിന്നെ ചവിട്ടിയത് കൊണ്ട് കിട്ടിയതാണ്, അതുകൊണ്ട് ചവിട്ടണം. എന്റെ പൊന്നു, മനസ്സിലായല്ലോ. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. സ്തോത്രം. ന്യായപ്രമാണം കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നതെങ്കിൽ പിന്നെ അതിന് ന്യായപ്രമാണം കൊടുക്കുന്ന മുമ്പ് കൊടുത്ത വാഗ്ദത്തം ദുർബലമാകും. വിശ്വാസം കൊണ്ട് വരും ഇല്ല കാര്യം, അത് ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയല്ലോ. ഒരു കാര്യം മറക്കരുത്, വാഗ്ദത്തം കൊടുത്തു കഴിഞ്ഞ് 430 വർഷം കഴിഞ്ഞാണ് ഏത് കൊടുത്തത്? ന്യായപ്രമാണം കൊടുത്തത്. ഗലാത്തിലൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ റോമാലും ഗലാത്തിലും ഒക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട് കിട്ടോ. സ്തോത്രം. നേരം കിട്ടുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ പിന്നെ ചിന്തിക്കാം. സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണമോ കോപത്തിന് ഹേതു, കോപത്തിന് ഹേതുവാ. ന്യായപ്രമാണം പാപ അവസ്ഥയെ വ്യക്തമാക്കുകയും ദൈവകോപം വരാൻ കാരണമാകുന്നു. അകൃത്യവും ലംഘനവുമാണ്. പ്രമാണമില്ലെങ്കിൽ ലംഘനമില്ല, അതോ ആര് പറഞ്ഞു കണ്ടേ? കോപത്തിന് ഹേതുവാകുന്നു. കഴിവെന്താ? ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. പറഞ്ഞിട്ട് എതിരി പറയുമ്പോഴാ, എതിര് കാണിക്കുമ്പോഴാ കൂടുതൽ സങ്കടം വരുന്നത് അല്ലേ? ശരിയല്ലേ? സ്തോത്രം. ഇതാ ഞാൻ പറഞ്ഞ് അമ്മ മീൻസ് വീട്ടിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളോടാണെങ്കിലും കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു. കുഞ്ഞു, അത് അങ്ങനെ നീ എന്താ ചെയ്ത്? ആ എന്നാ യു നെവർ ടോൾഡ് മീ ഡാഡി, യു നെവർ ടോൾഡ് മീ. എന്നോട് പറയാൻ വേണ്ടാ ഞാൻ ചെയ്യാൻ. ശരി, ലുക്ക് ഹിയർ, ഹിയർ ഐ ടെൽ യു, ഗെറ്റ് ഇറ്റ്, ഇതാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് ചെയ്താൽ മനസ്സിലായോ? ആദ്യം ചെയ്തതിനടിയില്ല, പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അത് ചെയ്യുമ്പോൾ എന്തോ ഉണ്ട്, അടിയുണ്ട്. അതാണ്, മനസ്സിലായില്ലേ? കണ്ടോ, ന്യായപ്രമാണം ഇല്ലെങ്കിൽ ലംഘനവും ഇല്ല. അപ്പൊ ന്യായപ്രമാണം കോപത്തിന് ഹേതുവായി. സ്തോത്രം. ലംഘനവും ഇല്ല. അതുകൊണ്ട് കൃപാദാനം, ഓ എന്തോ ആക്കാം, കൃപയാന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒന്നുകൂടെ ദാനം എന്ന് പറയാം. മനസ്സിലായില്ലേ? സ്തോത്രം. തേരിനകത്ത് പഞ്ചസാര ചേർത്തെന്ന് പറഞ്ഞ പോലെ കൃപയെന്ന് പറഞ്ഞാല് എന്താ അർഹതയില്ലാത്തത് തെരിയുന്ന ദാന. അതിനെ പൗലോസ് എങ്ങനെ കൂടെ പറഞ്ഞിരിക്കുന്നു? കൃപാദാനം എന്ന് പറഞ്ഞിരിക്കും. ഓ സ്തോത്രം. അപ്പൊ നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമല്ല. കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്ര അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കല്ല, ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി, വേറൊരു നിലയിലും കൂടി ഇത് ചിത്രീകരിക്കുക. കാര്യം, യഹൂദന്മാർ വിചാരിച്ചിരുന്നത്, അവരുടെ റബിമാർ പറഞ്ഞിരുന്നത്, അബ്രഹാമിൽ മനുഷ്യക്കുലം രണ്ടായി തിരിക്കപ്പെടുന്നു എന്നാ.
അബ്രഹാമിന്റെ കാലം വരെ മനുഷ്യവർഗം മുഴുവൻ ഒരുമിച്ച് പാപികളായിരുന്നു, ഒരുപോലെ പാപികളായിരുന്നു. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, പരിച്ഛേദനയ്ക്ക് വിധേയപ്പെടുത്തി, വാഗ്ദത്തൊക്കെ കൊടുത്തു, പിൽക്കാലത്ത് പ്രമാണം കൊടുത്തു. അവിടെ മുതൽ മനുഷ്യവർഗത്തെ രണ്ടായിത്തിരിക്കുന്നു, ഒരു കൂട്ടം ദൈവത്തിന്റെ ഫേവറേറ്റ്സ്, പ്രിയപ്പെട്ടവർ, മറ്റവരെല്ലാം ദൈവത്താൽ തള്ളപ്പെട്ടവർ. അപ്പോൾ അബ്രഹാമിൽ മനുഷ്യകുലം രണ്ടായി തിരിക്കപ്പെടുന്നു എന്നാണ് യഹൂദ റബിമാർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അങ്ങനല്ല പൗലോസ് നേരെ തിരിച്ചാ പറയുന്നത്, അബ്രഹാമിൽ രണ്ടായി അല്ല, അബ്രഹാമിൽ ഒന്നാകുക, ഒന്നാകുക. അബ്രഹാം സകലർക്കും പിതാവാകുക. മകനെ, അബ്രഹാമിന്റെ പിതൃത്വത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് നാലാം അധ്യായത്തിൽ, സകല മനുഷ്യ വർഗത്തിന്റെയും പിതാവായി വിശ്വാസത്താൽ അബ്രഹാമിനെ കാണുകയാണെന്നാണ് സ്തോത്രം. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ന് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞു. ഇനി പതിനൊന്നാം പതിനെട്ടാം വാക്യങ്ങളിൽ താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന്, ആർക്ക? അഗ്രചർമ്മികൾക്കും പരിച്ഛേദനക്കാർക്കും പിതാവായിരിക്കേണ്ടതിന്, പതിനൊന്നാം പതിനെട്ടാം വാക്യങ്ങളിൽ. ഇനി പന്ത്രണ്ടാം വാക്യത്തിൽ പിന്നെയും പറയാം, മലയാളത്തിലെ വരുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൽ തന്നെയാ, പന്ത്രണ്ടാം വാക്യത്തിൽ രണ്ടാം ഭാഗത്തോടെ വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിന് തന്നെ. ഇനി പതിമൂന്നാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ പിന്നെയും പറയുക. അടുത്തത് പതിനേഴാം വാക്യത്തിൽ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകുന്നത് തന്നെ. ഇനി പതിനെട്ടാമത്തെ വാക്യത്തിൽ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. കണ്ടേ, അപ്പോൾ ഈ അധ്യായത്തിൽ അബ്രഹാമിന്റെ പിതൃത്വം സകല മനുഷ്യ വർഗത്തിന്റെ പിതാവായി. മുമ്പ് ഞാൻ പറഞ്ഞ ആശയം പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഒരു സ്പെസിഫിക് ഏരിയ മാത്രമാണ് തിരിഞ്ഞുകൊടുത്ത് ഇത് അവകാശപ്പെടുക എന്നാലതിലും പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകാവകാശിയ, മനസ്സിലായില്ലേ സ്തോത്രം? അപ്പോ ഈ സ്പെസിഫിക് ഏരിയ മാത്രമാണ് തിരിഞ്ഞു കൊടുത്തതെങ്കിൽ അവിടെ പാർക്കുന്നവരുടെ മാത്രം പിതാവാണെന്ന് പറയാം. അതല്ല, കണ്ടില്ലേ, ഒന്നാം വാക്യം മുതൽ ഇങ്ങനെ ആവർത്തിച്ച് ഓരോ കൂട്ടരെയും കുറിച്ച് പറയാം, ഇവരുടെയും പിതാവാകേണ്ടത്, ഇവരുടെയും പിതാവാകേണ്ടത്, ഇവരുടെയും പിതാവാകേണ്ടത്, കണ്ടില്ലേ സ്തോത്രം? നമുക്ക് എല്ലാവർക്കും പിതാവെന്ന് പറഞ്ഞ് താഴെ പിന്നെ വിശദീകരിക്കുക, പരിശോധനക്കാരുടെ പിതാവാകേണ്ടതിന്, അഗ്രകർമ്മക്കാരുടെ പിതാവാകേണ്ടതിന്, സകലജാതിയുള്ള പിതാവാകേണ്ടത്, നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന്, അവന്റെ വിശ്വാസം ഉള്ളവർക്ക് പിതാവാകേണ്ടതിന്, അവന്റെ പരിച്ഛേദനുള്ളവർക്ക് പിതാവാകേണ്ടതിന്, അവന്റെ വിശ്വാസം പരിച്ഛേദനയിൽ പരിച്ഛേദനയ്ക്ക് മുമ്പ് കിട്ടിയത് കൊണ്ട് അഗ്രകർമ്മികൾക്ക് പിതാവാകേണ്ടത്, ഇങ്ങനെ ഓരോ കൂട്ടരെയും പറഞ്ഞ് ഇവക്കെല്ലാം പിതാവാകേണ്ടത്. അങ്ങനെ ആ ലോകാവകാശി ആകുന്നത്. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ ഈ അധ്യായത്തിൽ ഉടനീളം അബ്രഹാമിന്റെ പിതൃത്വത്തെ ഊന്നി പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ കൂടെ മാത്രമേ ഈ വാഗ്ദത്തം നിവൃത്തിയാകുകയുള്ളൂ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് സകല ജാതികളും അബ്രഹാമിൽ പിതൃത്വം അനുഭവിക്കുമ്പോൾ മാത്രമേ ലോകാവകാശിയാകും, സകല ജാതികളും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നിങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുകയുള്ളൂ. വ്യക്തമായോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ സ്തോത്രം? കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. അടുത്തത് ഇത് പിന്നെ ഒന്നുകൂടി വിശദീകരിക്കുക. സ്തോത്രം. ഇനി നാലിന്റെ ഒന്നു മുതൽ പതിനാറ് വരെയുള്ള ഭാഗത്ത് ഇതുവരെ പറഞ്ഞ വേറെ ഒരു 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 ചിന്ത വേറെ ഒന്നുകൂടി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ കാണാം. സ്തോത്രം. ഇനി അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള ചിന്തയും ഈ ഭാഗത്ത് തന്നെ പറയുന്നു. അതിന്റെ ഒരു അടുക്ക് കൂടെ വേഗം പറഞ്ഞു മുമ്പോട്ട് പോകാം. ഒന്ന്, പ്രവൃത്തിയാലല്ല. രണ്ട്, പരിച്ഛേദനയാലല്ല. മൂന്ന്, ന്യായപ്രമാണത്താൽ അല്ല. ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞു. ഇനി മുമ്പോട്ട് പോകുന്നു. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തതയാണ് മുറുകെ പിടിച്ചത്. ഇനി പതിനേഴാം വാക്യം മുതൽ ഇരുപത്തിരണ്ടാം വാക്യം വരെ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് ആശയം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസം യുക്തികരമാണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലേ? വിശ്വാസം യുക്തികരമാണ് എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടോ? വിശ്വാസം, faith is rational എന്ന് പറഞ്ഞാൽ how do you, what's your reaction to that? When I say faith is very rational, it can be reasonably substantiated. When I say that, you feel that, hey, what this man is telling, these are the two opposites. Faith is just opposite to reason, alle angane alle chinda. Are you with me? Ala thotta adu visidhi onnu visidhi irikkya. Palarum vishwasathe കണ്ണടച്ച് അംഗീകരിക്കുന്ന അനുഭവമെന്നോ ഇവൻ അന്ധവിശ്വാസമെന്നോ പോലും അവശേഷിപ്പിക്കുന്നത് അല്ലേ? അവന്റെ ഒരു വിശ്വാസം കൊണ്ട് നടന്ന് ഉടുക്കം
സത്യത്തിനേരെ കണ്ണടച്ചേച്ച് പോയി കൊടുക്കൻ ചത്തുപോകുന്നേ. കൊണ്ട് പൊക്കിക്കോട്ട് ആശുപത്രി. മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാറില്ലേ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് അതിനെ എന്ത് കണ്ണടച്ച് ഒരു സത്യത്തിനേരെ കണ്ണടച്ച് പിടിച്ചോണ്ടിരിക്കുന്നതോ ഈവൻ അന്ധവിശ്വാസം എന്നോ പോലും ചിലപ്പോൾ ചിന്തിച്ചത് വരാം എന്നാൽ. അതുകൊണ്ടാണേ നിരീശ്വരനായ ബെർട്രാൻഡ് റസൽ അദ്ദേഹം ഒരു കമ്പാലേഷൻ എസ്സേസ് ഉണ്ടത് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ആ പുസ്തകം വായിച്ചിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ അതിന്റെ പ്രിഫേസിൽ അദ്ദേഹം പറയുന്ന ഒരു ഒരു പ്രസ്താവനയുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പറയുന്ന പ്രസ്താവന ഇതാ: എ കൺവിക്ഷൻ വിച്ച് കനോട്ട് ബി ഷെയ്ക്കൻ ബൈ കോൺട്രറി എവിഡൻസ്. വിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എ കൺവിക്ഷൻ വിച്ച് കനോട്ട് ബി ഷെയ്ക്കൻ ബൈ കോൺട്രറി എവിഡൻസ്. അതായത് നേരെ എതിരായുള്ള തെളിവുകൾ നടത്തിയാൽ പോലും വിട്ടുകളയത്തില്ല, വിട്ടുകളയാതെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ബോധ്യത്തിനാണ് അദ്ദേഹം എന്ന് പറയുന്നത് വിശ്വാസം. അത് അയുക്തികരമല്ല എന്നാണ് അദ്ദേഹം ഈ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, വിശ്വാസം യുക്തികരമാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുക. പൗലോസ് ശ്ലീഹ ചിന്തിക്കാം, എന്റെ കൂടെ പറഞ്ഞേ എല്ലാരും സ്തോത്രം. വിശ്വാസം യുക്തിയെ കവച്ചു വെക്കുന്നതാ, യുക്തിക്ക് ഇതെല്ലാം കഴിയാത്ത മണ്ഡലത്തിൽ ഇതെന്നാണ് ഏത് വിശ്വാസം. വിശ്വാസം യുക്തിയെ കവച്ചു വെക്കുന്നതാണെങ്കിലും വിശ്വാസം യുക്തിപൂർണമാണ്. ഫെയ്ത്ത് ഈസ് റാഷണൽ, വെരി റാഷണബിൾ, വെരി വെരി റാഷണൽ, വെരി റീസണബിൾ. സ്തോത്രം. എങ്ങനെയാണെന്ന് പൗലോസ് പറയുന്നതിന്റെ സമ്മറി ആദ്യം ഒന്ന് പറഞ്ഞു നമുക്ക് ഈ ടെക്സ്റ്റിലേക്ക് മടങ്ങാം. വിശ്വസിക്കുന്നവന്റെ വിശ്വസനീയതയാണ് വിശ്വാസത്തെ യുക്തിസഹമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു വിശ്വാസം എന്ന് പറയുന്നത് ചില വസ്തുതകളെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതല്ല, വിശ്വാസം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞത് മറക്കല്ലേ. ഓർക്കുന്നുണ്ടല്ലോ, വിശ്വാസം ഒരു വസ്തുതയെ സങ്കല്പത്തിൽ വിഭാവനം ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പറയും ഇപ്പൊ ഈ ഫെയ്ത്ത് തിയോളജി എന്നൊരു തിയോളജി തന്നെയുണ്ട്, അറിയാമല്ലോ ഫെയ്ത്ത് തിയോളജി. അവര് പറയുന്നത് അയ്യോ എന്റെ പൊന്നു സഹോദരങ്ങളെ സങ്കടമാണ്, അവര് പറയുന്നത് ദൈവം വിശ്വസിച്ചത് കൊണ്ടാ ഇതെല്ലാം ഉണ്ടായതെന്ന് അവര് പറയുന്നത്. You know, God did not create this universe out of nothingness. You know what raw material did God use to create this universe? It was faith. എന്നിട്ട് അവർ പറയുന്നത് ദൈവം ഇത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടാകും എന്ന് വിശ്വസിച്ചു, അതുകൊണ്ടാ ഉണ്ടായതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? കെനത് ഹെയ്ഗിൻ, കെനത് കോപ്പർലാൻഡ്, ഫ്രെഡറിക് കേസി പ്രൈസ്, ബെനിഹിൻ യോങ്കിച്ചോ, മനസ്സിലാവുന്നുണ്ടോ? മോറിസ് സെറുല്ലോ, ഈ കൂട്ടരെല്ലാം ആ കൂട്ടമാണെന്ന് മറക്കല്ലേ. ഞാനിതിവിടെ പറഞ്ഞേച്ച് എവിടെയും ഗുഹയിൽ പോയിക്കാൻ പോവല്ല. കർത്താവിന്റെ വരവ് വരെയും അവന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പുസ്തകത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. എന്റെ കൂടെ ഉണ്ടോ? ദൈവം ഇതൊക്കെ ഉണ്ടാക്കിയത് വിശ്വാസം എന്ന റോ മെറ്റീരിയൽ കൊണ്ടാണ്. എന്നിട്ട് ചില ആളുകൾ പുസ്തകത്തിനല്ല ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതിന് ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കുക എന്നാണെന്ന് പോലും വ്യാഖ്യാനിക്കുന്നു. എന്തിനാ ഐ പി സിയിലെ ഒരു വലിയ പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചു, ഞാൻ നേരിട്ട് കേട്ടു. അത് കഴിഞ്ഞപ്പോ എന്റെ അച്ചായ എന്നതായി പറഞ്ഞെന്ന് ചോദിച്ചു. എന്നിട്ട് ഉരുട്ടിപ്പറ്റി അങ്ങ് പോയതേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല. ദൈവത്തിന് ദൈവം ആരെയാ വിശ്വസിക്കേണ്ട? കേട്ടെ ദൈവം ആരെയാ? അപ്പൊ ദൈവത്തേക്കാ വലുതാ എന്ത് അല്ലേ? ദൈവം ഇതുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, അതുണ്ടാകുമെന്ന് ദൈവം വിശ്വസിച്ചു, അതുകൊണ്ട് ഇത് ഉണ്ടായി. കൊള്ള, അതാ ഇത് തന്നെയാ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് പറഞ്ഞു ഷിൻറ്റോയിസം പറയുന്നതാ. അപ്പൊ അവർക്ക് വിശ്വാസം മനസ്സിൽ കൊണ്ട് മനസ്സുകൊണ്ട് ഒരു സങ്കല്പം ഉണ്ടാക്കുന്നതാണ്. അതല്ല വിശ്വാസം. ദൈവം ആരെയും വിശ്വസിക്കണ്ട, ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശ്വാസം, ആ വിശ്വാസം അന്ധവിശ്വാസമാണ് അല്ലേ? ഒരു ഇതുമില്ലെങ്കിൽ അങ്ങ് ഉണ്ടാവും അങ്ങ് സങ്കല്പിക്കും, അത് അന്ധവിശ്വാസം, അതല്ല വിശ്വാസം. വിശ്വാസം യുക്തികരമാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനെ വിശ്വസിക്കുന്നതുകൊണ്ടാ. കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ ഹല്ലേലൂയ, ഉള്ളം കൈ വരച്ചിരിക്കുന്നതിനെ വിശ്വസിക്കുന്നു. എനിക്ക് പകരം മരിക്കാൻ തയ്യാറായി എന്റെ പൊന്നു കർത്താവിനെ, ജീവൻ തന്നെ സ്നേഹിച്ചോ എനിക്ക് വിശ്വസിച്ചൂടെ. അപ്പോൾ വിശ്വാസം ഒരു വ്യക്തിയിലായിരിക്കണം. ലോകം മുഴുവൻ ടി വി ചാനലുകളിലൂടെ ജനകോടികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം തിരുവെഴുത്ത് വായിച്ചപ്പോൾ അവർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു എന്ന് പോലും ചെയ്തിരിക്കുന്നതാണ്. ഞാനോ എന്റെ കർത്താവേ, ഞാൻ കരയുന്നത് പോരല്ലോ. വായിച്ചിട്ടില്ലേ, വായിച്ചിട്ടില്ലേ, ക്രൂശിന്റെ ശത്രുക്കളായി നടക്കും. അതുകൊണ്ടാണ് ഒരു പറയും ബെനിഹിം പറയുന്നത്,
Never, ever, ever go to God and say, even did I will. Where are those faith-destroying words?
നിന്റെ ഇഷ്ടമാണ് അത് കിട്ടാൻ പോവാ, കിട്ടാൻ പോവാ, കർത്താവ് കിട്ടും 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 എന്ന് പറഞ്ഞാൽ അവസാനം നിന്റെ ഇഷ്ടമാണെങ്കിലും പറയും, അത്രയും നേരം പിരിച്ചു മുറുക്കിക്കൊണ്ട് നമ്മൾ ഉയർ അയഞ്ഞവരായി പോകും. അതാ അദ്ദേഹം
പറയുന്നത്,
നിന്റെ ഇഷ്ടമാണെങ്കിലെന്ന് പറയരുത്, അത് ഫെയ്ത്ത് ഡിസ്ട്രോയിങ് വേർഡ്സ് ആണെന്നാണ് അവരെ. അതാണ് ഫെയ്ത്ത് തിയോളജി. ഇത് പ്രോസ്പെക്റ്റ് തിയോളജിയുടെ കസിനാണ്. They are related things. നമ്മുടെ ഇടയിലും ഇതാണ് ഇന്ന് പ്രധാനമായും പ്രസംഗിക്കപ്പെടുന്നത്. അത് പറഞ്ഞാൽ ആളുകൾ അങ്ങ് പമ്പരത്തെ കയറി പിരി മുറി അങ്ങ് മേളി വരെ കയറി പന്തലിളക്കും. പന്തലിളക്കുന്നാൽ ഉണർവ്. ഉണർവ് എന്താ? ഉണർവ് ജീവിത ക്രമീകരണം. ഒരു ദൈവദാസൻ പാസ്റ്റർ പി.ജെ. ഡാനി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, രാവിലെ ഉണർന്നാലേ ഉറങ്ങിക്കിടക്കുമ്പോ ഓരോ രീതിയിലാണ് കിടക്കണേ അല്ലേ. ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങൾ ചിലപ്പം രാത്രി വൈകിട്ട് വരുമ്പം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന കണ്ട പേടി വന്നു. ഒരു കാലം ഇങ്ങോട്ടേ ഉണർന്നാൽ ആദ്യം എന്തുവാ ചെയ്യുന്നേ? വായ നടക്കും, തുണിയൊക്കെ ഒന്ന് നേരെ ഇടും ഇല്ലേ, ഒന്ന് റെഡിയാവും. അത് ഉണർന്ന പറഞ്ഞ രണ്ട് കാഴ്ച കാറുവാന്ന്. അത് ചിലപ്പോ ഊപ്പ പിള്ളാര്, തിരിച്ചറിയാൻ പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ. അറിയാമല്ലോ സാർ, രാവിലെ അമ്മയപ്പന്മാർക്ക് ജോലിക്ക് പോണതുകൊണ്ട് നാല് മൂലയ്ക്കും തലേനെയൊക്കെ എടുത്ത് അപ്പം മതിൽ കെട്ടി വെച്ചേച്ച് അപ്പനും അമ്മയും കൂടെ ജോലിക്ക് വേണ്ട രണ്ടു പേർ കൂടെ പിന്നെ തേരൊക്കെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് സാറൻ മുഴക്കുമ്പോ മനസ്സിലാകും മൂപ്പരെ പോണമെന്ന്. അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം മനസ്സിലായില്ലേ. അതല്ല പ്രായവും പക്വതയുള്ളവര് ചെയ്യുന്നത്. ഉണർന്നാലാണ് ഒരു സ്വയക്രമീകരണം. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? സ്വയക്രമീകരണമാണ് ഉണർവിന്റെ അടയാളം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോക്കോട്ടെ. സ്തോത്രം പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് വിശ്വാസം, വിശ്വാസം യുക്തികരമാണെന്ന് ഇവിടെ തെളിയിക്കുക. അതുകൊണ്ട് വസ്തുതയല്ല, വ്യക്തിയെ വിശ്വസിക്കണം. സ്തോത്രം, വിശ്വസിക്കുന്ന വ്യക്തിയാണ്, വിശ്വസിക്കപ്പെടുന്നവന്റെ വിശ്വസനീയതയെ വിശ്വാസം യുക്തിസഹമാക്കുന്നു. ഇങ്ങോട്ട് പറയാം, വിശ്വസിക്കപ്പെടുന്നവന്റെ വിശ്വസനീയത വിശ്വാസത്തെ യുക്തിസഹമാക്കുന്നു. The reliability of the person we put our faith in makes our faith reasonable. I hope that's clear enough. The reliability, വിശ്വസനീയത, the reliability of the person in whom we put our trust makes our faith reasonable. സ്തോത്രം, ശരിയല്ലേ? സ്തോത്രം. മാത്രമല്ല, വിശ്വാസയോഗ്യനെ, അത് മറ്റൊന്നിൽ പറയും, വിശ്വാസയോഗ്യനെ വിശ്വസിക്കുന്നത് യുക്തികരമാണ്. ഇറ്റ് ഈസ് ക്വയറ്റ് റീസണബിൾ ടു ട്രസ്റ്റ് ദ ട്രസ്റ്റ് വർത്തി. ശരിയല്ലേ? ഇറ്റ് ഈസ് ക്വയറ്റ് റീസണബിൾ ടു ട്രസ്റ്റ് ദ ട്രസ്റ്റ് വർത്തി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാ. സ്തോത്രം. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയണേ. സ്തോത്രം. എനിക്കറിയാം ലോകം മുഴുവൻ ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളല്ല കോടികൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ദുർശക്തിയുടെ മീൻസ് മനസ്സിലായി, ദുർശക്തി പ്രചരിപ്പിക്കുന്ന ഒരു തെറ്റായ ആശയത്തെയാണ് എന്റെ ഈ ബലഹീന വാക്കുകൾ കൊണ്ട് ഞാൻ എതിർക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് സത്യമാണ്, ഇത് സത്യമാണ്. സകല ലോകവുമേ ലോകം മുഴുവൻ വിളിച്ച് ആവാസത്തോട്ട് കയറി നിന്ന് പലരും വിളിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്ന് ചിലപ്പം തോന്നും. വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ വിശ്വസിക്കണം. പക്ഷെ ഈ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ വിശ്വസിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഒന്ന്,
we need to be sure of the power and the faithfulness of the one we believe. രണ്ട് കാര്യങ്ങൾ. We should be sure about the power and the faithfulness of the person we put our faith in. നമ്മൾ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതിലേക്കതിന്റെ ശക്തിയെക്കുറിച്ച്, അതിനുള്ള കഴിവിനെക്കുറിച്ചും, രണ്ട് അവന്റെ വിശ്വസ്തതയെക്കുറിച്ചും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സ്വാതന്ത്ര്യ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും, അവരാണ് വിശ്വാസം ഒരു മണ്ടത്തരായിരുന്നില്ല, ഭയങ്കര മിടുക്കനായിരുന്നു അവർക്കാം വിശ്വസിക്കുന്നത്. കാര്യമുണ്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ അത്രയും കാര്യം ചിന്തിച്ച, നിന്റെ സന്തതി ഈ വണ്ണമാകും എന്നരുളി ചെയ്തിരിക്കുന്നത് പോലെ തൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. എന്താ അടുത്തത്? അവൻ ഏകദേശം 100 വയസ്സുള്ളവനായാൽ മേടിക്കേണ്ട രണ്ട് കാര്യം മറക്കരുത്, ഇല്ലാത്തതിനെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനാ. ദൈവത്തിന്റെ ശക്തി അതാ. അപ്രകാരം നല്ല ഉറപ്പുണ്ട്. എന്താ ദൈവത്തിന്റെ ശക്തി? ഒന്ന്, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും.
മരണമെന്ന് കേട്ടാലേ മനുഷ്യൻ വരുള്ളൂ. ഗതികേട് കൊണ്ട് എന്തെങ്കിലും ഒരു ആശയം മനസ്സിൽ അങ്ങോട്ട് കേട്ടിയാൽ യീൽഡിങ് ടു ദി ഇന്നെവിറ്റബിൾ എന്ന നിലയിലെ പലരും യാതൊന്നും മരണത്തിന് മുമ്പിൽ തഞ്ചടം കാണിക്കും. മനസ്സിലായില്ലേ? യീൽഡിങ് ടു ദി ഇന്നെവിറ്റബിൾ, ഒഴിവാക്കാൻ പോലാ ഇതിനു മുമ്പിൽ. ഇപ്പൊ ഞാൻ എന്നെ ബസ്സിൽ പിടിച്ചാലും വിഷയമൊന്നുമില്ല, അതായത് ഇന്നല്ല തന്നെ കാണിക്കാൻ അല്ലെ. യീൽഡിങ് ടു ദി ഇന്നെവിറ്റബിൾ, അത്രേ ഉള്ളൂ. അല്ല തൻ്റെടം കാണിക്കുന്നത് ധൈര്യമൊന്നുമല്ലത്, നിസ്സഹായത കൊണ്ട് അങ്ങ് ഏൽപ്പിക്കുക. അപ്പൊ മരണമെന്ന് പറഞ്ഞാൽ മനുഷ്യന് പേടിയ.
പക്ഷേ ഇവിടെ കണ്ടോ, മരിച്ചവനെ ജീവിപ്പിക്കാൻ കഴിയുന്നവൻ അവനെ അവിശ്വസിക്കുന്നു. മാത്രമാണോ ഈ വോയിഡ്, നത്തിങ്നെസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ഭയങ്കര ഫീലിയ. ഒന്നുമില്ലായ്മ, ശൂന്യത എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കി. ശൂന്യത എന്നൊക്കെ പറഞ്ഞ എന്നതാ? ആശ്രയിക്കാൻ ഒന്നുമില്ല.
മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് ദൈവം. ഒന്നുമില്ലായ്മെന്ന് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ ശക്തി അവനറിയാമൻ. മാത്രമല്ല, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നും അബ്രഹാമിന് അറിയാമായിരുന്നു. സ്തോത്രം. കണ്ടേ, അതുകൊണ്ട് അവൻ ഏകദേശം, കണ്ടേ 19-ാമത്തെ വാക്യം പോലെ ശ്രദ്ധിച്ച് നോക്കണേ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാര്യം എന്താ? ദൈവത്തിന്റെ വാഗ്ദത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി. യഹൂദ റബിമാർ അതിനൊരു ഒരു തെറ്റായ വ്യാഖ്യാനം പറയും. ഇറ്റ് ഈസ് എബ്രഹാംസ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത് അല്ല പിന്നെ ഫെയ്ത്ത്ഫുൾനെസ് ആണ് അല്ല എന്ന് പറഞ്ഞാൽ, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരുന്നു നേടിയെന്നുള്ള അർത്ഥം വരും അല്ലെ. അത് യോഗ്യതയാകും. വിശ്വാസമല്ല, വിശ്വസനീയതയോ വിശ്വസ്തതയോ ആണ് അവൾ അർത്ഥമാക്കുന്നത്. യഹൂദ റബിമാരെ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ അല്ല, വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ വാഗ്ദത്തം കിട്ടണ്ടേ, സോറി ന്യായപ്രമാണം കിട്ടണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? വിശ്വസ്തനായിരിക്കണമെങ്കിൽ ചെറിയാണല്ലോ പറയണ്ടേ. മോളി പറഞ്ഞു മറിച്ച് പറ മോളി നമ്മൾ പറഞ്ഞ ചിന്തിച്ച കാര്യം മറക്കരുത്. എപ്പൻകേലിയ എന്ന വാക്ക വ്യവസ്ഥ വെച്ചിട്ടല്ല വാഗ്ദത്തം. മറക്കുന്നുണ്ടോ? മറന്നോ? എപ്പൻകേലിയ ഒരു വ്യവസ്ഥയുമില്ലാതാ വാഗ്ദത്തം. അതുകൊണ്ട് ഫെയ്ത്ത്ഫുൾനെസ് അല്ല, ഫെയ്ത്താണ്. ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ വിശ്വസ്തതയും കുറിച്ച് ഉറപ്പുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. എന്തൊക്കെയാ? എന്നിട്ട് യാഥാർത്ഥ്യത്തിന് വരെ കണ്ണടച്ചില്ല, യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യായിരുന്നു. നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യത്തിന് നമ്മളെന്ത് ചെയ്യും? സുഖമായി യേശുവിന്റെ നാമത്തിൽ ക്യാൻസറിന്റെ ആത്മാവ് പോ, തലവേദന്റെ ആത്മാവ് പോ, ചിലർക്ക് എല്ലാം വിചാര. എന്റെ പൊന്നി സമരങ്ങളിൽ അങ്ങനൊന്നും അല്ല. ക്യാൻസറിന്റെ ആത്മാവ്, തലവേദന്റെ ആത്മാവ്, ജീവിക്കുന്ന എന്ന് പറഞ്ഞ സാർ അങ്ങനെ അല്ല. പിന്നെ ഓരോ ആത്മാവ് കയറിയിരിക്കാം അല്ല. രോഗം രോഗമാണ്.
മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിനെ കാണാൻ മേല, അതായത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടായെന്നുള്ള അവർ ആ ജെയിംസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വ്യാജൊന്നുമല്ല, അത് അസുഖമാണ്. പിന്നെ തലവേദൻ്റെ ആത്മാവിനെ ഭോ ആ പ്രാർത്ഥിച്ചു. ഇപ്പൊ എങ്ങനെ ഉണ്ട്? തലവേദനയുണ്ട്. ഇച്ചിരി കുറഞ്ഞില്ലേ? കുറഞ്ഞില്ല, കുറഞ്ഞില്ല. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, രണ്ടു മൂന്നുകൂടെ ആട്ടി, പിന്നെയും പ്രാർത്ഥിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴും തലവേദനയുണ്ട്. ഉണ്ടെന്ന് പറയാതെ, അവിശ്വാസത്തിന്റെ വാക്ക് പറയാതെ. പറയത്തില്ലേ? പറയത്തില്ലേ? അവിശ്വാസത്തിന്റെ വാക്ക് പറയാതെ, അവിശ്വാസി പറയാതെ. തലവേദന ഉണ്ടെന്ന് അങ്ങനെ പറയാതെ, അവിശ്വാസമാണ്. ഇല്ലെന്ന് പറ, ഇല്ലെന്ന് പറ, ഇല്ലെന്ന് പറ, ഇല്ലെന്ന് പറ. ഉണ്ട്, ഇല്ലെന്ന് പറയടാ കുഞ്ഞേ. ആ ഇല്ല, ആ ഇല്ല പറ, ആവർത്തില്ല, ഇല്ല, ആ ഇല്ല, ഇല്ല. ആ ശരി, മൈക്ക് കണ്ടത്. അപ്പ കണ്ടോ, തലവേദന ഇല്ല. അത് യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടക്കിയ, അത് യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടക്കിയ. അബ്രഹാം അങ്ങനല്ല ചെയ്തത്. He looked straight into the impossible situation and dared it because his eyes were fixed on God who could raise one from the dead street and who could cause something to be out of nothingness. Hallelujah. Ara grahichu tande sarira nirjeevama sarayude garbhapathra nirjeevama. പക്ഷേ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകുമെന്ന് പറഞ്ഞ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അതാ വിശ്വാസം. നമ്മുടെ വിശ്വാസം അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസമല്ല. നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാണ്, അടിസ്ഥാനമുള്ളതാണ്, യുക്തിയുക്തമാണ്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദൈവത്തെ പോലെ വിശ്വസനീയനായി ആരുണ്ട് ഇവിടെ? വിശ്വാസം എന്ന വാക്ക് സ്തോത്രം ആരോടെങ്കിലും ഉള്ള ഒരു ബന്ധത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ദൈവത്തെ മാത്രം. അതല്ലേ, ഇതൊക്കെ വായിക്കാൻ നിങ്ങൾ സന്തോഷിച്ചു കേട്ടോ. നിങ്ങളൊക്കെ സന്തോഷിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. മനസ്സുണ്ടെങ്കിൽ ചെയ്തു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്തുകൊണ്ടാ? ഭാവന ഉണ്ടായതുകൊണ്ടല്ല, ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ വേറെ വ്യവസ്ഥയില്ലാത്തതാണ്. വ്യവസ്ഥയുള്ളതല്ല വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, ദൈവത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. കാര്യമെന്താ? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണമായി ഉറച്ചു. അതുകൊണ്ട് അവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന്റെ ദൈവത്വത്തെ അവൻ അങ്ങ് അംഗീകരിച്ച് ഏറ്റു പറഞ്ഞെന്നാ. ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താ? ദൈവം ദൈവമാ. സ്തോത്രം. He is reliable. He is able. He is faithful. He gives promises and keeps it. സ്തോത്രം. Hallelujah. മുഹമ്മദ് അലി ജിന്ന നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, നെഹ്റു തിച്ചേറിയായ ഒരു ബ്രാഹ്മണനാണ്. അവനൊരു വാക്ക് പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഒഴിഞ്ഞു മാറാനുള്ള ഒരു പഴുതും കൂടെ കണ്ടുവച്ചേച്ച് ഒരു വാഗ്ദത്തം ചെയ്യുള്ളെന്ന്. മനസ്സിലായോ? നമ്മുടെ കർത്താവ് നേരെ തിരിച്ച. എന്റെ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് നിവർത്തിക്കപ്പെടാനുള്ള വഴി നേരത്തെ ഒരുക്കിയിട്ടാണ് അവന് വാഗ്ദത്തം ചെയ്തത്.
ആൻഡ് ഹീ ഈസ് ഏബിൾ.
സ്തോത്രം. അതുകൊണ്ട് അതവന് നീതിയോ ഈ കണക്കിട്ട് സഹോദരങ്ങളെ, ദൈവം മുമ്പിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കും. ഹല്ലേലൂയ. വിശ്വാസം വളരെ വിലയുള്ളതാ. സ്തോത്രം. ദൈവവിശ്വാസികൾ നമ്മളെ അങ്ങ് കൊടുക്കുക. വ്യക്തമായില്ല. ഇങ്ങനൊന്ന് വിശ്വസിക്കാൻ നോക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ഹല്ലേലൂയ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും. ഇതൊക്കെ സാധ്യമാവുന്നത് എങ്ങനാ? എന്തുകൊണ്ടാ? ലളിതാ. ഇതാണ് അതിന്റെ കാരണം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ അവൻ മരിച്ചു എന്നോടുള്ള സ്നേഹം നിമിത്തം, അവൻ ഉയർത്തെഴുന്നേറ്റു എന്റെ നീതീകരണത്തിനായി. സ്തോത്രം. അത് ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഉറപ്പിക്കാത്തത് ചെയ്യുന്നതുമായിട്ടും അതിന് ബന്ധമുണ്ട്. അത് ഞാൻ പിന്നെ ഞാൻ വിശദീകരിക്കാം. സ്തോത്രം. പറഞ്ഞ തുടങ്ങിയ തീരുകയല്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശൂന്യതയും മരണവുമാണ് മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ഭയമുളവാക്കുന്നത് എന്ന്. ഇവ രണ്ടിന്മേലും അധികാരമുള്ളവനാണ് ദൈവം. ആ ദൈവത്തെ വിശ്വസിക്കുന്നത് യുക്തിസഹമല്ലേ? ഇന്ന് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ വലിയ സത്യം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് ആ ദൈവത്തെ വിശ്വസിക്കാൻ എത്രയധികം എളുപ്പമാണ് അല്ലേ? പകരം മരിക്കാൻ തക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. കാൽവരിയിൽ ആ ദിവ്യ സ്നേഹം വെളിപ്പെടുത്തിയ ആ അനുഭവം നമ്മുടെ കൺമുമ്പിൽ കണ്ടിരിക്കേ. ആ ദൈവത്തെ വിശ്വസിക്കാൻ അബ്രഹാമിന്റെ കാലത്തേക്കാൾ ഇന്ന് വളരെ എളുപ്പമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് സങ്കല്പ ലോകത്തേക്ക് ഒളിച്ചോടുകയായിരുന്നില്ല. തന്റെ ശരീരത്തിന്റെയും സാറയുടെ ഗർഭാശയത്തിന്റെയും നിർജീവത്വം ഗ്രഹിച്ചു. അതിനെ കണ്ണടച്ചില്ല. ഒരർത്ഥത്തിൽ യൂദാലയത്തിൽ ഒരു വാക്ക് ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ പറയാം, കൂട്ടി എന്ന് പറയാം, രണ്ട് ഉരുവിച്ചത്ത്, ടു ടൈംസ് ദാറ്റ്, രണ്ട് മരണങ്ങൾ ഒന്നിച്ചിരിക്കുക, രണ്ടുരു ചത്തു എന്ന പോലുള്ള ആ ഭീഷണിപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിന് നേരെ അബ്രഹാം കണ്ണടച്ചില്ല. വാഗ്ദത്തം ചെയ്തവൻ ഉയർപ്പിക്കുവാനും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി നടത്തുവാനും കഴിവുള്ളവനും വിശ്വസ്തനുമാണ്. ആ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം. ദൈവവാഗ്ദത്തോടുള്ള രണ്ട് പ്രതികരണങ്ങളും നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അവിശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പിസ്റ്റിയ, വിശ്വസിക്കുക. അപിസ്റ്റിയ, അവിശ്വസിക്കുക. അവിശ്വസിക്കുക. ലെറ്റ് എസ് ഹാവ് പിസ്റ്റിയ. പിസ്റ്റിയ എന്നാണ് വിശ്വാസം എന്നുള്ള എന്റെ ഗ്രീക്ക്. സ്തോത്രം. നമുക്ക് ദൈവത്തെ എന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. പൗൽ അതാണ്, അവിശ്വസിക്കാതെ വിശ്വസിച്ചു. സ്തോത്രം. ദൈവത്തെ അവിശ്വസിച്ചില്ല, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഹി ഗ്ലോറിഫൈഡ് ഗോഡ് ബൈ ലെറ്റിംഗ് ഗോഡ് ടു ബി ഗോഡ് എന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഹി അക്നോളജ്ഡ് ദ ഗോഡ്ഹുഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദർ ഇസ് എ ഫണ്ടമെന്റൽ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ അവർ ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് നമ്മളില്ലല്ല, പിന്നാരില്ല, ദൈവത്തിന്. ദർ ഇസ് എ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു, അവർ ഫെയ്ത്ത് ആൻഡ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. Abraham knew that God can keep his promise. He is trustworthy. He is able. അത് ഇതിന് പറയുന്ന വേറൊരു ഒരു 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 പ്രസ്താവനയാണ്. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചു. ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചു അബ്രഹാം അതാ ചെയ്തത്. ഹല്ലേലൂയ. സ്തോത്രം. ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. എനിക്ക് ആ ഒരു ഭാഗം
നമ്മുടെ അതിക്രമ നിമിത്തമാനത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. അതിന് കുറച്ച് വിശദീകരണങ്ങളുണ്ട്, അത് കർത്താവ് അനുവദിച്ചാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇതിനൊക്കെ മുമ്പിൽ നാളെ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ. നാളേക്ക് മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ, അല്ലെ മറ്റന്നാൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വരികയാണെങ്കിൽ, ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. കേക്കണേ, തന്റെ സ്നേഹം, തന്റെ ശക്തി നമുക്ക് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഞാനിതാ ഇവിടെ നിൽക്കുന്നു. എന്റെ ഈ ശരീരത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളൊക്കെ എത്ര അത്ഭുതകരമാണ്. ഞാനൊരിടത്ത് വായിച്ചത്, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞാരമ്പെല്ലാം കൂടെ വലിച്ച് നീട്ടി 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 വെച്ചാൽ 14 miles ഉണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞാരമ്പെല്ലാം കൂടെ വലിച്ച് നീട്ടി 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 വെച്ചാൽ 14 mile നീളമുണ്ട്. അതിനകത്തൂടെ ഒരു 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 കൊഴുത്ത ചൂടുള്ള ദ്രാവകം രക്തം ഒരേ പ്രഷറിൽ പ്രവഹിച്ചോണ്ടിരിക്കുക. അത് അവിടെ നടക്കുമ്പോൾ മറ്റൊരു ഇലക്ട്രോണിക് സംവിധാനം നടക്കും. ചിന്തിക്കുന്നു, ഒരു അത്ഭുതം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുകയായിരുന്നു, ദൈവം നമുക്ക് ഈ ദാഹവും വിശപ്പും ഒക്കെ തന്നതൊക്കെ തന്നെ വലിയ അത്ഭുതം. ശരീരത്തിന് വെള്ളം വേണ്ടപ്പം നമ്മൾ ദാഹിക്കും ഇല്ലേ, അതൊക്കെ വലിയ അത്ഭുതമല്ലേ. ദാഹിക്കുന്നില്ലായിരുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടേ, വെള്ളമൊന്നും കുടിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്, പണ്ടത്തെ വണ്ടിയൊക്കെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചാ ഓടിക്കുന്നു. ഒരു ദിവസം ഞാനൊരു മനസ്സും കാണിച്ചു, വണ്ടി ഓടിച്ചു വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങൾ മറന്നുപോയി. രണ്ടു ദിവസം വെള്ളം ഒഴിക്കാതെ ഓടിച്ചപ്പം ചൂട് ഭയങ്കരമായിട്ട് കൂടിയപ്പം എന്തോ പറ്റി. രാത്രി ഒറ്റയ്ക്ക് ഒരു 12 മണിയായി വരിക, കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചൊക്കെ നോക്കി. ദൈവമേ, ചങ്ങനാശ്ശേരി ലാപ്പാലം വരെ വന്നു, ഒരു പരുവത്തിൽ അവധി നിർത്തി. തന്നെ ഉള്ളൂ കുറ്റാ കുറ്റിട്ട്. ഒടുവിലാ മനസ്സിലായത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വണ്ടിച്ചിട്ട് വന്നപ്പോൾ പിന്നെ വിട്ടുപോയി. ഇവിടെ കുറെ കഴിഞ്ഞ കുറെ കൂടെ ടൗൺ, ചങ്ങനാശ്ശേരി ടൗൺ കഴിഞ്ഞാ മനസ്സിലായി. അപ്പോ അന്നേരം ഞാൻ ഓർത്തു, നമ്മൾ ഇതുപോലൊക്കെയാണ്, ഇതിന് വെള്ളം വേണമെന്ന് ഇതിനൊന്ന് തോന്നാൻ മനസ്സിലായോ, വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലേ. ഇപ്പോഴത്തെ കാരണമൊക്കെ കാണുമായിരിക്കും അല്ലേ, ഇലക്ട്രോണിക് സെൻസർ വെച്ച് വെള്ളം തീരുമ്പോൾ വേണമെങ്കിൽ ഒരു ബീപ്പ് അടിക്കുകയും ചെയ്യാം. എന്നൊക്കെ നമ്മളിൽ തന്നെ വിശക്കുന്നു, ദാഹിക്കുന്നു, ക്ഷീണിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് 130-ാം സംഘത്തിന് പറഞ്ഞിരിക്കുന്ന ഭയങ്കരവും സ്തോത്രം. ഞാൻ ഈ പറഞ്ഞൊക്കെ ഓർക്കണേ, ഒന്ന് ദാഹിക്കുമ്പോൾ ഓർക്കണേ, കർത്താവ് എന്റെ ശരീരത്തിൽ വെള്ളം വേണമെന്നുള്ളപ്പോ നീ ഈ താല്പര്യം എനിക്ക് തന്നല്ലോ സ്തോത്രം. അങ്ങനെ അതിശയമായ രീതി നമ്മൾ, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ടല്ലേ ഈ വീടം തന്നെ ദൈവത്തിന്. സ്തോത്രം, ഉപജീവനത്തിനുള്ള വരാൻ വഴി കഴിയല്ലേ, കഴിയാലേ ജീവിതം തന്നെ ദൈവത്തിന് ഉപജീവനത്തിന് തരാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവ് ആ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ രക്ഷിക്കും, നീ എന്നെ വിശ്വസിക്കും, നീ എന്നെ വിശ്വസിക്കും. ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ആ വിശ്വസിക്കുന്നുള്ള ആശ്വാസം നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എപ്പോഴും സന്തോഷമായിരിക്കണം. ചുമ്മാ പൊട്ടനെ പോലെ ചിരിച്ചോണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സന്തോഷം, ആ ഉറപ്പ്, ദൈവത്തിൽ ഉള്ള വിശ്വാസത്തിന്റെ പ്രകടനമായി മുഖത്തും പ്രതിഫലിക്കുക. അതാ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയിൽ പറയുന്ന വെറുതെ അല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷം. വേറൊന്നിലും നമുക്ക് സന്തോഷിക്കാനൊക്കെയല്ല, നമ്മളെ ഒന്നുമില്ലായ്മ സൃഷ്ടിച്ച, ഞാനിപ്പോ പറഞ്ഞു നമ്മൾ ചിന്തിച്ച പോലെ എല്ലാ ഫാക്കൽറ്റീസും നമുക്ക് തന്നു, എല്ലാ ഫാക്കൽറ്റീസും നമുക്ക് അത്ഭുതകരമായി ദൈവം നമ്മളെ ഒന്നുമില്ലായ്മ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ അവനെ കണ്ണടച്ചൊന്ന് വിശ്വസിക്കാം. ഈ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തെ ഒന്ന് പറയാം, കർത്താവെ അങ്ങ് ഇങ്ങനെ വിശ്വസിക്കാൻ നീ എന്നെ സഹായിക്കണം, നിന്റെ വാചനം വിശ്വസിക്കാൻ എന്നെ സഹായിക്കണം. അടിയനിൽ നിന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഈ ബന്ധമാണ് ഞാൻ അറിയുന്നത് കർത്താവേ.
അങ്ങനെ ആ വിശ്വസിച്ചു പോയവരോട് ക്ഷമിക്കണം. എന്റെ മനസ്സിലെ അത്യാഗ്രഹങ്ങൾ നിവർത്തിച്ചെടുക്കാനുള്ള ഒരു ഉപാധിയായി. ഞാൻ വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. യാഥാർത്ഥ്യത്തിന്റെ നേരെ എന്താ കണ്ണു തുറക്കുന്നു. കർത്താവ്, ഞാൻ നിന്റെ വകയാ അപ്പച്ച. അടിയൻ അവിടുത്തെ വകയാ, അടിയൻ അവിടുത്തെ വകയാണ്. എന്നെ പേടിപ്പിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ എന്റെ ചുറ്റുമുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിൽ ഭയപ്പെടുന്നില്ല കർത്താവേ, കാരണം നീ എനിക്കെല്ലാം എല്ലാമായി എന്റെ കൂടെ ഉണ്ടല്ലോ. നിന്നെ ഞാൻ ആശ്രയിക്കുന്നപ്പാ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എല്ലാവരും ഹൃദയ ദിവസങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുത്താൽ.
നമുക്ക് എല്ലാവർക്കും ദൈവത്തെ അല്പസമയം സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു.